ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا، من يهد الله فلا مضل له ومن يضلل فلا هادي له، واشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اما بعد، فان احسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. اللهم انا عبادك وبنو عبادك وبنو امائك، ناصيتنا بيدك، ماض فينا حكمك، عدل فينا قضاؤك. نسألك بكل اسم هو لك سميت به نفسك وانزلته في كتابك او علمته احدا من خلقك او استأثرت به في علم الغيب عندك، أن تجعل القرآن العليم ربيع قلوبنا ونور أبصارنا وشفاء صدورنا وجلاء أحزاننا وذهاب همومنا وغمومنا، وسائقنا إلى جناتك جنات النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. اللهم أرنا الحق حقا وارزقنا اتباعه، وأرنا الباطل باطلا وارزقنا اجتنابه، توفنا مسلمين والحقنا بالصالحين، هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم. إنك لمن المرسلين على صراط مستقيم، تنذير العزيز الرحيم، لتنذر قوما ما أنذر آباؤهم فهم غافلون، لقد حق القول على أكثرهم فهم لا يؤمنون. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون، وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. رحماني عليك بسدا فديني كامتكان الله باجين ملقي وري نتو സഹോദരങ്ങളെ, പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും. ഈ ഭൂമിയിൽ സൃഷ്ടികളെ റബ്ബുൽ ഇസ്സത്ത് ഏതൊരാവശ്യാർത്ഥമാണ് സൃഷ്ടിച്ചത്, ആ ആവശ്യാർത്ഥം എന്താണെന്ന് പഠിച്ചു ഗ്രഹിച്ച് മനസ്സിലാക്കി അതിനുവേണ്ടി മാത്രം ജീവിക്കുന്നതായ ബുദ്ധിജീവികളിലും മുഅ്മിനീങ്ങളിലും നാം എല്ലാവരെയും അല്ലാഹു പെടുത്തുമാറാകട്ടെ. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അശ്രദ്ധരായി ഗാഫിലീങ്ങളായും കൊണ്ട് ജീവിക്കുന്നതായ വിഭാഗത്തിൽ അല്ലാഹു പ്രേരിച്ച ഖുർആൻ ശക്തിയായ ശൈലിയിലൂടെ സംസാരിച്ച ഇനത്തിൽ നാം ആരെയും നമ്മുടെ സന്താനങ്ങളെയും മുസ്ലിം ലോകത്തിനെയും അല്ലാഹു പെടുത്താതിരിക്കട്ടെ. ബഹുമാനികളെ, ഈ സമയത്ത് ചർച്ച ചെയ്തുകൊണ്ട് വരാറുള്ള വിഷയം എന്താണെന്നുള്ളത് പ്രത്യേകം നിങ്ങളെ ഉണർത്തേണ്ടതോ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തേണ്ടതോ ആവശ്യമില്ല. വിശദമായി വർഷങ്ങളായി നാം പറഞ്ഞു വരുന്ന വിഷയമാണത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹിസ്റ്ററി, അവരുടെ ജീവിതം പഠിക്കുക എന്നതാണ്. നമ്മുടെ അഥവാ യഥാർത്ഥ മുസൽമാൻമാർ മക്കയിൽ ജീവിക്കട്ടെ, മദീനയിൽ ജീവിക്കട്ടെ, ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ജീവിക്കട്ടെ, അവിടെയെല്ലാം ജീവിക്കുന്ന വേളയിൽ
അവൻ മുസ്ലിമായിരിക്കവേ അഭിമാനിക്കാനുള്ളത്, എടുത്തു പറയാനുള്ളത് എന്നെ അള്ളാഹു മുസ്ലിമാക്കി എന്നതാണ് ആദ്യമായിട്ട്. അത് ഒരു മനുഷ്യനും മുസ്ലിമായിരിക്കവേ മറന്നുപോകാൻ പാടില്ലാത്തതായ ഒരു നിയമത്താണ്. അള്ളാഹു പല രൂപത്തിലാണ് നമുക്ക് നിയമത്തുകൾ നൽകാറുള്ളത്, അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കാറുള്ളത്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അല്ലാതെ ചെയ്തു തരുന്നതായ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എണ്ണിച്ചു വെക്കുവാനോ ശിക്ഷമാക്കുവാനോ സാധിക്കുന്നതല്ല എന്നല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിങ്ങളായ ഖുർആനിന്റെ ഉടമകളായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളായ നമ്മളോടാണ് പറഞ്ഞത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന പരമാർത്ഥമാണ്, ഇന്ത്യയിൽ ജീവിക്കുന്നവരായ നാം 100 കോടി ജനങ്ങൾ അവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ 10 കോടി മാത്രമാണ് സാനേസ്മാര് മുസ്ലിങ്ങളുള്ളത്. യഥാർത്ഥ മുസൽമാന്മാർ എത്ര കോടിയാണെന്നത് അല്ലാഹു ഗ്രഹിച്ചാകലെ പറയാൻ പറ്റുകയുള്ളൂ, നമുക്ക് പറയാൻ പറ്റുന്നതല്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്ത്യയിലുള്ളതായ ജനങ്ങളെല്ലാം അല്ലാഹു ഹിദായത്തിലാക്കാമായിരുന്നേനെ, എല്ലാവരെയും മുസ്ലിമാക്കാമായിരുന്നേനെ. അതേസമയത്ത് നമ്മെ മാത്രം അല്ലാഹു തെരഞ്ഞെടുത്തത് നമുക്കൊരു പ്രത്യേക ബന്ധമല്ല എന്നുള്ളത് കൊണ്ടാണെന്ന് നമുക്ക് പറയാനുള്ള അധികാരമുണ്ടോ അവകാശമുണ്ടോ? ഇല്ല. പിന്നെയോ അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അല്ലാഹു നമ്മെ മുസ്ലിങ്ങളുടെ കുടുംബത്തിൽ ജനിപ്പിച്ചു. അല്ലാഹു നമുക്ക് പ്രസവിച്ചു വീഴുന്ന വേളയിൽ തന്നെ മുസ്ലിങ്ങളുടെ നാമം വെക്കാനുള്ള ഭാഗ്യമുണ്ടാക്കി തീർത്തു. ഇത് മറ്റുള്ളവർക്ക് നൽകാത്തതായ പ്രത്യേകതയല്ലേ? അതിനായി നാം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും എല്ലാ മേഖലകളിലും എവിടെ ജീവിക്കുകയാണെങ്കിലും നമ്മൾ ഇവന്നിട്ട് അതിനുള്ളതായ നന്ദി തിരിച്ചു കാണേണ്ടതല്ലേ എന്നത് നാം നമ്മുടെ ആത്മാവിനോട് ചോദിക്കേണ്ടതുണ്ട്. നാം ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. നാം അല്ലാഹുവിന്റെ മുമ്പിൽ നന്ദി പ്രകടനം നടത്തേണ്ടത് പ്രവർത്തിച്ചു പ്രവർത്തനത്തിലൂടെയാണ്, പ്രവർത്തിച്ചിട്ടാണ്, സംസാരത്തിലൂടെയല്ല എന്ന് നാം ഇവിടെ പറയാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഭൗതിക നേട്ടങ്ങൾ ധാരാളം നൽകിയിട്ട്, സാമ്പത്തികമായ ശേഷി ധാരാളം നൽകിയിട്ട്, ഫാക്ടറികൾ ഉണ്ടാക്കാനും നിർമ്മിക്കുവാനും ഉള്ളതായ കൽപ്പുകളും കഴിവുകളും ധാരാളം നൽകിയതായ ഒരു വിഭാഗം ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹമായിരുന്നു. എന്നിട്ട് അവർക്ക് നാം ഇരുമ്പിനെ വളച്ചുകൊണ്ട് ഇരുമ്പുകൊണ്ട് ആയുധങ്ങൾ ശേഖരിക്കുവാനും ആയുധങ്ങൾ നിർമ്മിക്കുവാനും ഉള്ളതായ ഫാക്ടറികൾ നിർമ്മിക്കാനുള്ള കൽപ്പന നൽകി. അത് മറ്റ് സമൂഹങ്ങൾക്ക് നൽകാത്തതായിരുന്നു പണ്ട് കാലങ്ങളിൽ എന്ന് അല്ലാഹു പറഞ്ഞു. ഇന്ന് അല്ലാഹു അവരോട് കൽപ്പിച്ചതെന്തായിരുന്നു? ബാഹുബ്രജിയുടെ സമൂഹമേ നിങ്ങൾ അമൽ ചെയ്യുക, നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട്. എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യേണ്ടത് നാവിലൂടെ അൽഹംദുലില്ല എന്ന് മാത്രം പറയേണ്ടതല്ല, മറിച്ച് ശുക്രൻ എന്ന് നാവിലൂടെ പറയേണ്ടതുമല്ല. ബാഹുബ്രജിയുടെ സമൂഹമേ നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നതായ അനുഗ്രഹത്തിന് പകരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതായ നന്ദി അമലാണ്, പ്രവർത്തനമാണ്, യത്നങ്ങളാണ്, അധ്വാനങ്ങളാണ്, കൽപ്പന അനുസരിച്ച് ജീവിക്കലാണ്. അപ്പോൾ എന്തിനാണ് അള്ളാഹു ആ സംഭവം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്? ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിക്കാനാണ്. മുഹമ്മദ് നബിയുടെ ഉമ്മത്തികളെ ദാവൂദ് നബിയെ ഇസ്ലാമിന്റെ സമൂഹത്തിന് ചെയ്തതിനേക്കാളും കഠിനമടഞ്ഞ അനുഗ്രഹങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നിങ്ങൾ. അതിൽ ഏറ്റവും വലിയത് നിങ്ങൾ ഖുർആനിന്റെ ഉടമകളായി മാറി എന്നതാണ്. ഈ ഖുർആനിന്റെ ഉടമകളല്ലായിരുന്നു അവര്. അവർക്ക് ഇറക്കപ്പെട്ടതായ സബൂറിലെ ഈ ഗ്രന്ഥത്തിലുള്ളതായ പ്രത്യേകതയില്ല. ഇടമാനുഷികത്തെ കഴിവുള്ളതായ ഗ്രന്ഥമാണ്, ലോകത്തോട് വെല്ലുവിളിക്കുന്ന ഗ്രന്ഥമാണ്, ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവനാണ്. കാലാകാലം മന്ദിരം വരെയും ലോകത്തിന്റെ മുമ്പിൽ ജീവിച്ചുകൊണ്ട് നമുക്ക് കാണിക്കാനുള്ള അഭിമാനമാണ് ഇതേ ഖുർആന്. ഒന്നാമതായിട്ട് നിങ്ങൾ ഖുർആനിന്റെ ഉടമകളാക്കി നിങ്ങൾ അല്ലാഹു മാറ്റി എന്നതാണ്. രണ്ടാമതായിട്ട് നിങ്ങൾ ദാവൂദ് നബിയുടെ ഉമ്മത്തികളെല്ലാം ഇല്ലയോ? ദാവൂദ് നബിയുടെ നേതാവും ലോകത്തിലുള്ള നേതാക്കളുടെ നേതാവും ലോകത്തിലുള്ള നബിമാരുടെ നേതാവുമാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തോട് നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതിയോ പോരാ? നിങ്ങളോട് പല പ്രാവശ്യം പറയേണ്ടതുണ്ട്. അത് പറയാനുള്ള അർഹത അള്ളാഹുണ്ട്, അത് ചെയ്യാനുള്ള അർഹത അഥവാ ഉത്തരവാദിത്തം നിങ്ങൾക്ക് മുമ്പ് ചെയ്യുന്നത് നമ്മുടെ ഉത്തരവാദിത്ത ബോധം എത്രമാത്രം, നമ്മുടെ ഉത്തരവാദിത്തത്തിന്റെ കട്ടി അതിന്റെ ആ വലുതം എത്രമാത്രം മുമ്പ് ചെയ്യുന്നത് നമ്മുടെ കട്ടിയിൽ പെടുത്താൻ വേണ്ടിയാണ്. നമ്മോടല്ലാഹു സുബ്ഹാനഹു വതആല ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിനോട് അള്ളാഹു പറഞ്ഞതായ വാക്ക് നമ്മുടെ മുമ്പിൽ ഈ ഖുർആനിലൂടെ വെക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അനുഗ്രഹിച്ച കൂട്ടത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മെ മുസ്ലിങ്ങളാക്കി എന്നത്. രണ്ടാമത്തെ അനുഗ്രഹമാണ് മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളാക്കി എന്നത്. അതുപോലെ തന്നെ ഖുർആനിന്റെ ഉടമകളാക്കി എന്നത് ഇതെല്ലാം അനുഗ്രഹങ്ങളാണ്. ഇനി നിങ്ങൾ നമ്മൾ ഇങ്ങനത്തെ ഓരോ വ്യക്തികൾ മറ്റുള്ളവരെ കൊള്ള ചേർത്ത് നോക്കിയിട്ട് മറ്റുള്ളവർക്ക് ഇല്ലാത്തതായ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളതെന്ന് നോക്കിയാൽ സാധാരണ പറയാറുണ്ട്, പരലോകത്തിലേക്ക് നോക്കുന്ന വേളയിൽ മേൽത്തോട്ട് നോക്കേണ്ടതാണ്, ദുനിയാവിലേക്ക് നോക്കുന്ന വേളയിൽ താഴ്ത്തോട്ട് നോക്കേണ്ടതാണ്, അല്ലേ കീഴ്ത്തോട്ട് നോക്കേണ്ടതാണ്. പരലോകത്തിലേക്ക് നോക്കുമ്പോൾ മേൽത്തോട്ട് നോക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇതൊരു ഹദീസിന്റെ അർത്ഥമാണ്. യഥാർത്ഥത്തിൽ ഈ അർത്ഥം ഉൾക്കൊള്ളുന്ന ഹദീസ് ലഭിക്കുന്ന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തികൾക്ക് പഠിപ്പിച്ചതായ തത്വമാണ്. എന്താണ് പരലോകത്തിലേക്ക് നോക്കുമ്പോൾ മേൽത്തോട്ട് നോക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നാം പരലോകത്തിലേക്ക് ചെല്ലാൻ വേണ്ടിയുള്ളതായ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ നാം നമസ്കരിക്കുന്നവരാണെങ്കിൽ നമസ്കരിക്കാത്തവരിലേക്കല്ല നോക്കേണ്ടത്. പിന്നെയോ നമ്മേക്കാളും കൂടുതൽ നമസ്കരിച്ചു കൂട്ടുന്ന വിഭാഗം, നമ്മേക്കാളും അള്ളാഹുവിനെ കരുത്ത വിഭാഗം, നമ്മേക്കാളും അള്ളാഹുവിന്റെ സാന്നിധ്യം നേടാൻ വേണ്ടി പാടുപെടുന്ന വിഭാഗം, അവരിലേക്ക് നോക്കുക. അങ്ങനെ നോക്കുമ്പോഴേ നാം ഒരു മാസത്തിൽ ഒരു ഘട്ടം തീർക്കുന്നവരാണെങ്കിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഖുർആൻ ഒപ്പിടിക്കുക, ഒരു മാസത്തിലൂടെ നാം ഓടുന്നതെങ്കിൽ ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം ഖുർആൻ ഓടുന്നവരിലേക്ക് നോക്കുക. അപ്പോൾ നമ്മുടെ പ്രവർത്തനം നമുക്ക് തുല്യതായി കാണുന്നതാണ്. നാം അഞ്ചത്തിന് നമസ്കാരം മാത്രം നിർവഹിക്കുന്നവരാണ്, അതിന് മുൻപും പിൻപും ചെയ്യേണ്ടതായ ചിഹ്നത്തിന് ഉച്ചരിക്കുന്നവരല്ലെങ്കിൽ ആ ചിഹ്നത്തിന് നമസ്കരിക്കുന്നവരിലേക്ക് നോക്കുക, മേൽപ്പോട്ട് നോക്കണം. അപ്പോൾ നമ്മുടെ ഭാഗത്ത് നമുക്ക് ചുരുങ്ങിയതായി തോന്നുന്നതാണ്. നാം അർദ്ധരാത്രി ഉണർന്നിട്ട് സഹജ്ജിത് നമസ്കരിക്കാത്തവരാണെങ്കിൽ സഹജ്ജിത് നമസ്കരിക്കുന്നവരിലേക്ക് നാം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പ്രവർത്തനം ചോർത്തായിട്ട് ചുരുങ്ങിയതായിട്ട് നമുക്ക് കാണുന്നതാണ്. അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും നോമ്പ് പിടിക്കാത്തവരാണെങ്കിൽ, ചെന്നിട്ട് നോമ്പ് പിടിക്കാത്തവരാണെങ്കിൽ നോമ്പ് പിടിക്കുന്നവരിലേക്ക് നാം നോക്കുക. അപ്പോൾ നമ്മുടെ അമല് വളരെ തിരിഞ്ഞതായിട്ട് നമുക്ക് തോന്നുന്നതാണ്. അതാണ് പരലോകത്തിലേക്ക് നോക്കുമ്പോൾ നാം നേപ്പോട്ട് നോക്കേണ്ടതാണ്. ചീപ്പോട്ട് നോക്കി നോക്കരുത്, നമ്മേക്കാളും താഴ്ന്നവരിലേക്ക് നോക്കരുത്. അപ്പോൾ നമുക്ക് നമസ്കരിക്കാനുള്ള, അമൽ ചെയ്യാനുള്ള, എത്തിക്കാനുള്ള, അധ്വാനിക്കാനുള്ള പ്രേരണ അതിലൂടെ ഉണ്ടാവുന്നതല്ല. അതാണ് പരലോകം നോക്കുമ്പോൾ മേൽപ്പോട്ട് നോക്കണമെന്ന് നമ്മുടെ അനുസേജ നേതാവ് നബിഗിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കാൻ കാരണം. ദുനിയാവിലേക്ക് നോക്കുമ്പോൾ കീഴ്പോട്ട് നോക്കണമെന്ന് പറഞ്ഞെന്താണ്? അതെന്താണ്? നമ്മളെക്കാളും ചുരുങ്ങിയ ദുനിയാവിയായ നേട്ടങ്ങൾ നോക്കുമ്പോൾ അവൻ എത്ര വലിയ കോടീശ്വരനാണ്, എനിക്ക് അങ്ങനെയുള്ളതായ സമ്പത്തില്ലല്ലോ, അവന്റെ കൂടെ കണ്ടില്ലേ ബീസുകാരും, അവന്റെ കൂടെ കണ്ടില്ലേ മാരുതികാരും, എനിക്ക് ഇതുവരെ ഒരു കാർ വാങ്ങാൻ പറ്റിയില്ല, അവന്റെ പേലസിന്റെ രൂപം അതിന്റെ ഭംഗി കണ്ടില്ലേ, എനിക്ക് ഒരു തട്ടു കണ്ട് ഭൂമിയെങ്കിൽ ഇതുവരെ വാങ്ങാൻ പറ്റിയില്ല എന്ന രൂപത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അല്ലാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹം നമുക്ക് കാണൂല. അനുഗ്രഹം കാണാതിരിക്കുമ്പോഴോ ആ അനുഗ്രഹത്തിന്റെ മുമ്പിൽ നന്ദി ചെയ്യാൻ തോന്നുന്നില്ല, പ്രേരണ ഉണ്ടാവുന്നില്ല. ഞാനെന്താ നന്ദി ചെയ്യുന്നത്? എനിക്കൊരു വിജയ കിട്ടിയതിന്റെ ില്ല ഞാൻ അവിടെ പോയി കൊടുക്കുന്നതാവുന്നില്ലേ, അവരെത്ര ചെയ്യണം, അപ്പോൾ ഞാൻ ചെയ്തതൊക്കെ മതി എന്നൊക്കെ ആയിരിക്കും ഇതിന് തോന്നുക. എപ്പോൾ നമ്മേക്കാളും നീടെയുള്ളവരിലേക്ക് നോക്കിയാൽ, അതേ സമയത്ത് തീരമിന്റെ കിട്ടാത്ത ഇത പോകട്ടെ, തീരമത്തേര് വരാത്ത മതി, ഇനി വരാത്ത പുണ്യഭൂമിയിലേക്ക് ഒരു നോക്കൽ നോക്കാനുള്ള ചാൻസ് പോലും കിട്ടാത്തതായ ലക്ഷക്കണക്കിന് കോടിക്കണക്കിൽ മുസ്ലിങ്ങൾ ലോകത്തിലുണ്ട്. അവർ നിങ്ങൾക്കെല്ലാം എത്ര ഭാഗ്യവാന്മാരാണ് നാം എന്നത് അവരിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എത്താൻ സാധിക്കുന്നു. അതിലൂടെ കൂടുതൽ അള്ളാഹന്റെ മുമ്പിൽ നന്ദ പ്രകടനം നടത്തേണ്ടവരാണ് ഞാനി എന്ന ബോധം നമുക്കതിലൂടെ ഉണ്ടാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ദുനിയാവ് നോക്കുമ്പോൾ നമ്മളെക്കാളും താഴെയുള്ളവരിലേക്ക് നോക്കുക, കട്ടിന് കിടക്കുന്നവരിലേക്ക് നോക്കുക, ഈ ജീവിക്കാൻ മാർഗമില്ലാത്തവരിലേക്ക് നോക്കുക, തീരെ കാറില്ലാത്തവരിലേക്ക് നോക്കുക, തീരെ താമസിക്കാൻ ായ സൗകര്യമില്ലാത്ത അവസരയിലേക്ക് നോക്കുക. അപ്പോ അല്ലെങ്കിലില്ല നാം പട്ടിണി കിടന്നിട്ടില്ല, നമുക്ക് ഇതുവരെ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല എന്ന ബോധമുണ്ടാവുന്നതും നന്ദി ചെയ്യാൻ അള്ളാഹുന്റെ മുമ്പിൽ നന്ദി പ്രകടനം നടത്താൻ അത് പ്രേരണ നൽകുന്നതും ആയിരിക്കും. ഇതെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ലാത്തതായ നമ്മുടെ ഈ ഇമാനിന്റെ വളർച്ചയ്ക്ക് അത് തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അനിവാര്യമായതായ ചില കാര്യങ്ങൾ നാം സാധാരണ ഉണർത്താറുള്ളതാണ്. അത്തരം കാര്യങ്ങളെ അതേ രൂപത്തിൽ തന്നെ, അതേ ഗൗരവത്തിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാക്കിയും കൊണ്ട് ഭാവി ജീവിതം നയിക്കാനുള്ളതായ കൽച്ചർ നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ബഹുമാനികളെ, നാം ഇവിടെ ചർച്ച ചെയ്തു വരുന്നതായ വിജയം നബിതിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരിച്ചറിയാം. നബിതിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന് മക്കയിൽ അതിന്റെ പരിസരത്തിൽ അൽ ജസീറയിൽ അതിന്റെ പരിസരത്തിൽ സംഭവിച്ചതായ സംഭവ വികാസങ്ങളിലേക്ക് പല ശൈലിയിലൂടെ പല രൂപത്തിലൂടെ നിങ്ങളുടെ ശ്രദ്ധയെ ഈയുള്ളവൻ ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം ആ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. അടുത്ത ക്ലാസിൽ നാം ഇവിടെ മനസ്സിലാക്കി വെച്ചത് അതോട് ബന്ധിക്കുന്നതായ വിഷയങ്ങളിൽ ആദ്യമായിട്ട് ബിംബാരാധന മക്കയിലേക്ക് കടന്നുകൂടിയത് അത് ഏകദേശം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കുറിക്കുന്നതിന് അവരുടെ ജന്മദിനത്തിന്റെ തീയതിയുടെ ഏകദേശം 400 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു നാം ഇവിടെ മനസ്സിലാക്കി കഴിഞ്ഞു. ആ 400 വർഷങ്ങൾക്ക് മുമ്പ് വരേക്കും ചാതയിലോ മക്കയിലോ ബിംബാരാധന ഉണ്ടായിരുന്നില്ല, ഭിന്നത്തെ പൂജിക്കലുണ്ടായിരുന്നില്ല, കണ്ടവനെയും കേട്ടവനെയും പൂജിക്കലുണ്ടായിരുന്നില്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ ബിംബാരാധന ആരംഭിച്ചതോടുകൂടി പിന്നെ കാലക്രമേണ കാബയുടെ അകത്തും ബിംബങ്ങൾ കയറിക്കൂടിയെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. എത്രത്തോളം മക്കയിൽ ജീവിക്കുന്ന വിഭാഗം അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവല്ലാത്തവരെ ഔലിയാക്കുക അഥവാ ഭരണകർത്തൃത്വം ഏറ്റെടുക്കുന്നവരാക്കി മാറ്റുക, പ്രശ്നപരിഹാരത്തിന് വേണ്ടി നമ്മുടെ വിഷമതകൾ അകറ്റാൻ വേണ്ടി നമുക്ക് മഴ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് വെള്ളം നേടാൻ വേണ്ടി നമുക്ക് ഭക്ഷണം കിട്ടാൻ വേണ്ടി നമുക്ക് വിത കിട്ടാൻ വേണ്ടി നമുക്ക് ലോകമായ വല്ല നേട്ടങ്ങൾ നേടാൻ വേണ്ടി നമ്മുടെ രോഗം മാറാൻ വേണ്ടി നമുക്ക് മറ്റേതെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിലേക്കല്ലാതെ അവന്റെ കുട്ടികളിലേക്ക് ചെല്ലുന്ന വിഭാഗം അള്ളാഹുവല്ലാത്തവരെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി നിയമിക്കുന്നവരാക്കി മാറ്റുന്ന വിഭാഗമുണ്ടല്ലോ. നമസരിൽ അൻകബൂത്ത് അവരുടെ ഉദാഹരണം അൻകബൂത്ത് എന്ന് പറയുന്ന വണ്ണാത്തനുണ്ടല്ലോ, അതിനെ പോലെയാണ് പുല്യപ്പെടുന്ന അള്ളാഹു സുബ്ഹാനഹു എന്താണ് അതും ഇതുമായിട്ടുള്ളതായ ബന്ധം. ഇത്തഹലത്ത് ബൈത്ത അത് വീടുണ്ടാക്കുന്നുണ്ട്. അതുണ്ടാക്കുന്ന വീടിന്റെ പ്രത്യേകത എന്താണ്? പണ്ണാത്തനുണ്ടാക്കുന്നതായ വീടാണ്, ഭൂമിയിൽ നിർമ്മിക്കപ്പെടുന്ന വീടുകളിൽ ഏറ്റവും ഇത് ശക്തിയില്ലാത്തതായ ഏറ്റവും നിസ്സാര വീട്, ഏറ്റവും പെട്ടെന്ന് നശിക്കാൻ സാധ്യതയുള്ള വീട്. ഒരു കാറ്റടിച്ചാൽ നശിച്ചു പോകും, ഒന്ന് ശക്തിയോട് കൂടി ഊതിയാൽ ഭൂമി ഊതിക്കളഞ്ഞാൽ അത് പറന്നു പോകുന്നു. അങ്ങനെയുള്ളതായ ശേഷി കെട്ട വീട് പോലെയുള്ള വീടിന്റെ ഉടമയാണ് ആര്? അല്ലാത്തവരിലേക്ക് പ്രശ്നപരിഹാരത്തിന് വേണ്ടി പോകുന്ന വിഭാഗമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ പറയുകയാണ്. മക്കശാദ്രിങ്ങൾക്ക് മാത്രം ബാധകമല്ല, ക്യാമത്തു നാൾ വരെ ജീവിക്കുന്നവരിൽ നിന്നിട്ട് ആര് അല്ലാഹു അല്ലാത്തവരിലേക്ക് അത് ബിംബത്തിലേക്ക് ചെല്ലട്ടെ, കല്ലിലേക്ക് ചെല്ലട്ടെ, തുളസിയിലേക്ക് ചെല്ലട്ടെ, ആരുടെ മുമ്പിലേക്ക് ചെന്നാലും വിരോധമില്ല, ഔലിയാക്കന്മാരിലേക്ക് ചെല്ലട്ടെ, അമ്പിയാക്കന്മാരിലേക്ക് ചെല്ലട്ടെ, സാലഹീങ്ങളിലേക്ക് ചെല്ലട്ടെ, എല്ലാവരും ഒരുപോലെ തന്നെയാണ്. അള്ളാഹുന്ന് കൊടുക്കേണ്ട അവകാശം അള്ളാഹ് കൊടുക്കാതെ അള്ളാഹിനോട് പ്രശ്നപരിഹാരത്തിന് വേണ്ടി ചോദിക്കാതെ മക്കശാസ്ത്രീയങ്ങൾ കാട്ടിയതുപോലെ കാട്ടുന്നവരുടെ ഉദാഹരണം ഇതാണ്. ഇന്ന ഔഹനൽ ബുയൂതില ബൈതുൽ അൻതബൂത ലൗകാനൂ യഅലമൂ, അവർക്കറിയുന്നുണ്ടെങ്കിൽ അവരറിയണം, അതവർ മനസ്സിലാക്കണം. എന്ത് കഴിവ് കൽപ്പ് മുഴുവനും അള്ളാഹിന്റെ അടുക്കൽ മാത്രമാണ്, അവന്റെ അടുക്കൽ മാത്രമേ അതിന് അധികാരമുള്ളൂ എന്നത് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കാതിരിക്കുമ്പോൾ നിന്നത് എവിടെ എത്തിയിട്ടില്ലേ? ആ നിന്നതയിലേക്കാണ് അള്ളാഹു കാട്ടിയത്. വണ്ണാത്ത എന്തിനും പറ്റാത്തതായ എന്തിനും കൊള്ളാത്തതായ വീട്, കാറ്റാണെങ്കിൽ കടക്കും, ചൂടാണെങ്കിൽ കടക്കും, നടക്കും, ചൂടിനെ തടിക്കാനോ തണുപ്പിനെ തടിക്കാനോ മഴയെ തടിക്കാനോ സാധിക്കാത്തതായ വീടാണ് ആരുടെ വീട്? വണ്ണാത്തന്റെ വീട്. എന്നതുപോലെയുള്ള സ്വഭാവമാണ് അള്ളാഹു അല്ലാത്തവരിലേക്ക് ചെല്ലുന്നവർ. എവിടെ പോയാലും പ്രശ്നം പരിഹരിക്കുന്നുണ്ടാവില്ല, ഏത് സ്ഥലത്ത് പോയാലും അവരുടെ വയറും നിറയുകയില്ല, ഹൃദയം നിറയുകയില്ല. പിന്നെ നിന്നതെങ്കിലും നിന്നരായിട്ട് ജീവിക്കേണ്ടി വരും. എത്രത്തോളം മക്കയിലെ ബിംബാരാധന ആരംഭിച്ച ശേഷം മക്കയിൽ ജീവിക്കുന്നതായ അറബികളുടെ സ്വഭാവം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും ഡസൻ കണക്കിൽ ചേഞ്ചുകളിൽ സ്ഥലം പിടിച്ചതായിട്ട് കാണുന്നു. അവർ ചെയ്യാറുള്ളതായ നിസ്സാര, ആ ധിക്കാര മനസ്ഥിതിയിലൂടെയുള്ളതായ നീക്കം അതിൽപ്പെട്ടതാണ് തിന്നുന്നതായി ഈത്തപ്പഴത്തെ പൂജിക്കും. ഈത്തപ്പഴത്തെ പൂജിക്കും എന്നിട്ട് അവർക്ക് തന്നെ രസത്ത് വരുമ്പോൾ ആ ഈത്തപ്പഴത്തെ ചെന്നുകയും ചെയ്യും. കേരളക്കാർക്കും ഇന്ത്യക്കാർക്കൊന്നും കിട്ടാനല്ല, ഇന്ത്യക്കാരെന്നൊക്കെ പറഞ്ഞാൽ ആരാണെന്നറിയാം, അറബികൾ ഇന്ത്യക്കാരെക്കോട് ചെടി വന്നാല് ദേഷ്യം വന്നാല് അറബികൾ പറയാറുണ്ട് നിങ്ങളെ ഹജർ മദർ ഷജർ കമർ എന്തൊക്കെ ഉണ്ട് പോയി അത് മുഴുവൻ പൂജിക്കുന്ന കൂട്ടരല്ലേ ഇന്ത്യക്കാരെന്ന് പറയാറുണ്ട്. അതെ ആണ്. എത്രത്തോളം നിങ്ങൾ പറയും, ഞാൻ വടക്കേ ഇന്ത്യയിലേക്ക് എത്തിയതിന്റെ ശേഷമാണ് കണ്ടത്, അതേറെ കണ്ടിരുന്നില്ല. കണ്ട് ഒരു 28 വർഷം മുമ്പ് വടക്കേ 27 വർഷം മുമ്പ് കൃത്യമായിട്ട് അവിടെ ഈ സ്വതത്തിൽ പറയാൻ തന്നെ പറ്റാത്ത നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സ്ത്രീകളുടെ ഗുരുസ്ഥാനത്തെ ഇങ്ങനെ ഫാമിലി ചേച്ചിരിക്കുകയാണ് ചില വീടുകളിൽ. എന്താ സംഗതി എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അത് പൂജിക്കാണ് പോലും ഒന്നിയാക്കിയിട്ടുണ്ട്. അതെ, നമ്മുടെ അവിടെ ഉണ്ടല്ലോ ദേവമാക്കിയിട്ട് ഗുഹ്യസ്ഥാനങ്ങൾ, അത് സ്ത്രീകളുടായിരുന്നാലും പുരുഷന്മാരുടേതായിരുന്നാലും ഇല്ലേ ഇങ്ങനത്തെ പൂജിക്കാറുണ്ട്. ഒരു സാധനം ഒഴിവാക്കിയിട്ടില്ല. മനുഷ്യന് നന്മ ഉള്ളത് അതിലൂടെയാണെന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അതിനെ പൂജിക്കാന്നുള്ളതാണ്, അത് ദൈവമാക്കി അംഗീകരിക്കാന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ സൂര്യനെ പൂജിക്കുന്നവരുണ്ട്, ചന്ദ്രനെ പൂജിക്കുന്നവരുണ്ട്, നദിയെ പൂജിക്കുന്നവരുണ്ട്, സ്വർണത്തെ പൂജിക്കുന്നവരുണ്ട്, വെള്ളിയെ പൂജിക്കുന്നവരുണ്ട്, കല്ലിനെ പൂജിക്കുന്നവരുണ്ട്, പെണ്ണിനെ പൂജിക്കുന്നവരുണ്ട്, ഈ സ്ഥാനങ്ങളെ പൂജിക്കുന്നവരുണ്ട്, എല്ലാത്തിനെയും പൂജിക്കുന്നുണ്ട്. അല്ലാഹു പറഞ്ഞതുപോലെ അവനേക്കാൾ ഇന്യൻ വേറെയില്ല, അവനേക്കാൾ നിസ്കാരൻ വേറെയില്ല എന്നാണ്. അവൻ എവിടെ പോകണമെന്ന് അറിയുകയില്ല, എവിടെ പോയാൽ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നത് അവൻ അറിയുന്നതല്ല. ആ രൂപത്തിൽ അവൻ ജീവിക്കേണ്ടി വരുന്നതാണ്. ഇത് നിങ്ങൾ പറയുമ്പോൾ ഇത് എനിക്കും നിങ്ങൾക്കും ഒന്നുമല്ല, പല മലയോർക്കുമാണ്, ഹിന്ദുക്കൾ ചെയ്യുന്നതല്ലേ, നാം അതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതില്ല എന്ന ബോധം നമ്മൾ ഉണ്ടായി പോകരുത്. അങ്ങനെയുള്ള അശ്രദ്ധ നമ്മൾ ഇവിടെ വന്നു പോയാൽ നാം വിദ്യ അപകടത്തിൽ പെട്ടുപോകുന്നതാണ്. സുഹൃത്തുക്കളെ, മുസ്ലിം ലോകമേ, നമ്മുടെ ശബ്ദം കേൾക്കുന്നവരെ, നാം ഒരു കാര്യം ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നാം ഇവിടെ ജീവിക്കുന്ന വേളയിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ച് പ്രത്യേകം നമ്മുടെ ഒരു പള്ളിയോടെ പോയി പൊളിക്കപ്പെട്ടു. ആ പൊളിക്കപ്പെട്ട വേളയിൽ 10 കോടി 12 കോടി മുസ്ലിംകൾ ആ പള്ളി പൊളിക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹനോട് ചോദിച്ചിട്ടില്ലേ? പൊളിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലേ? ജ്വാരണത്തില്ലേ? നമസ്കരിച്ചിട്ടില്ലേ? ചിപ്പ ബോധിയിട്ടില്ലേ? ചിപ്പ പേര് പറഞ്ഞിട്ടില്ലേ? ചാജ് കെട്ടിയിട്ടില്ലേ? പ്രസംഗിച്ചിട്ടില്ലേ? കൂട്ടപ്രാർത്ഥന ആണീ ചെയ്യിട്ടില്ലേ? 12 കോടി മനുഷ്യന്മാര്, 120 മില്യൺ മനുഷ്യന്മാരുടെ പ്രാർത്ഥന എന്തുകൊണ്ടല്ല സ്വീകരിച്ചിട്ടില്ല? എന്താണ് കാരണമെന്നറിയാമോ? ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരവിടെ അത് പൂജിക്കുന്നു, ഇത് പൂജിക്കുന്നു. അവർ ഹിന്ദുക്കളല്ലേ, ബ്രാഹ്മണന്മാരല്ലേ, ഭക്ഷണവരല്ലേ, മറച്ചവരല്ലേ, നമുക്ക് ശ്രദ്ധിക്കേണ്ടതില്ല എന്ന ബോധം നമുക്കുണ്ടായി പോകരുത് എന്ന തെറ്റിദ്ധാരണ ഉണ്ടായി പോകരുത്. നാം ഇവിടെ അള്ളാഹുവിന്റെ കഅബയെ ആലയത്തെ തകർക്കാൻ വേണ്ടി വന്നതായ അബ്രഹത്തുൽ അക്രമിന അള്ളാഹു സുബ്ഹാനഹു വതആല അത്ഭുതകരമാണ് ലോകത്തിൽ വെച്ച് അവന്റെ സൈന്യത്തെ പട്ടാളത്തെ അയച്ചിട്ട് വിമാനത്തെയും അല്ലെങ്കിൽ ബോംബിനെയും അണു ബോംബിനെയും അയച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല കല്ലും പട്ടിയും അയച്ചിട്ട് വിശാല ശക്തിയായിട്ട് ഏറ്റവും വലിയ ശക്തിയായിട്ട് മനുഷ്യൻ മനസ്സിലാക്കുന്നതായ ആനയെയും ഏറ്റവും ബുദ്ധിജീവിയായിട്ട് മനുഷ്യൻ മനസ്സിലാക്കി മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യനെയും ഏറ്റവും നിസ്സാര സാധനമാകുന്ന പറവയെ കൊണ്ടും കല്ലുകൊണ്ടുമാണ് നശിപ്പിച്ചതായിട്ട് അല്ലാം നമുക്ക് കാണിച്ചു തന്നിട്ടില്ലേ? ആ ഉള്ള കണ്ടില്ലേ അയോധ്യയിൽ പള്ളി പൊളിക്കപ്പെട്ടത്? ആ ഉള്ള കണ്ടില്ലേ 360 or 3600 പള്ളികൾ പൊളിക്കണമെന്ന ലീസ് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ? ആ അള്ളാഹു അറിഞ്ഞിട്ടില്ലേ? അതേ കഅബയുടെ ഉടമയല്ലേ നമ്മുടെ നാട്ടിലുള്ളതായ പള്ളി പള്ളികളുടെ ഉടമ? എന്താണ് ഈ കഅബയെ അള്ളാഹു സംരക്ഷിച്ചു നമ്മുടെ പള്ളിയെ നാം 12 കോടി മുസ്ലിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോലും, ലോക മുസ്ലിങ്ങൾ ആശകലം പ്രാർത്ഥിച്ചിട്ട് പോലും, മക്കയിൽ പ്രാർത്ഥിച്ചിട്ട് പോലും, മദീനയിൽ പ്രാർത്ഥിച്ചിട്ട് പോലും പള്ളി പൊളിക്കപ്പെട്ടു. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളും 12 കോടി മുസ്ലിങ്ങളും പല ലോകത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ട പ്രശ്നമാണത്. ഇക്കാര കാര്യമല്ല. എന്താണ് നിങ്ങൾ 12 കോടി ജനങ്ങളുടെ 12 കോടി ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയുള്ള മൗലവിമാരവിടെ ഉണ്ടായി, മുസ്ലിംമാരുണ്ടായി, ഗ്രന്ഥങ്ങളുണ്ടായി, യൂണിവേഴ്സിറ്റികളുണ്ടായി, മദ്രസകളുണ്ടായി, കോളേജുകളുണ്ടായി, എന്നിട്ട് 12 കോടി അല്ലാത്തതായി 82 or 85 കോടി ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് വന്നോ? നിങ്ങൾ അതിന് വേണ്ടി രംഗത്തിറങ്ങിയോ? അതിനെ കുറിച്ച് ശ്രദ്ധിച്ചോ? നിങ്ങളുടെ ഇടയിൽ 12 കോടി ആൾക്കാർക്കുള്ള ലക്ഷക്കണക്കിന് മൗലവിമാരുടെ എണ്ണം നോക്കിയാൽ അതിൽ നിന്നിട്ട് എത്ര 1000 മൗലവിമാരാണ് 85 കോടി ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി അങ്ങോട്ടുള്ളത്? ഈ മതം നിങ്ങളുടെ കുത്തകയാണോ? മനുഷ്യരാക്കി കഴിഞ്ഞതല്ലേ? ഇറക്കിയിട്ടുള്ളത് മനുഷ്യരാക്കിക്കാണ്. ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്കോ ചൈനയിലുള്ള മുസ്ലിങ്ങൾക്കോ ഏതെങ്കിലും നാട്ടിലുള്ള പ്രത്യേക വിവാദത്തിനോ അല്ല, മനുഷ്യരാക്കിക്കിറക്കിയതാണ്. ഇറക്കിയതായി ഈ മതം, ഈ മതത്തിന്റെ ഉടമ ഞാനായതുപോലെ എന്റെ അയൽവാസിയായ ഹിന്ദു ആ വേണമെന്നുള്ളതായ ശ്രദ്ധ ഓരോ മുസ്ലിമിനും ഉണ്ടാവേണ്ടതുണ്ട്. ഇല്ലാത്ത പക്ഷം എന്താണ് സംഭവിക്കുക? അള്ളാഹു സുബ്ഹാനഹുവതആല ശിക്ഷാ നടപടികൾ കൈക്കൊള്ളുകയാണ്. നാം ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ മുമ്പിൽ നാം ചെയ്തു കൊടുത്താലാണ് അള്ളാഹുവിനെ ഇന്ത്യയിലുള്ളതായ ജനങ്ങൾ പള്ളി പഠിക്കാൻ വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് പള്ളി വിളിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അവരള്ളാഹു സുബ്ഹാനഹുവതആലയിലേക്ക് നശിപ്പിക്കാൻ സാധിച്ചിരുന്നേനെ പക്ഷേ എന്തുകൊണ്ട് സാധിച്ചിട്ടില്ല? അതിനുള്ള ചുറ്റുപാട് നാം അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ്. അതെങ്ങനെയാണ് ഈ 85 ലക്ഷത്തിന്റെ മുമ്പിൽ നിങ്ങളിന് കൊടുക്കാൻ വരുന്ന പള്ളിയുടെ ഉടമയുണ്ടല്ലോ, ആ ഉടമയാണ് സത്യത്തിന്റെ ഉടമ, അതാണ് ഞങ്ങൾ ആരാധിക്കുന്ന ഉടമ, ആ രക്ഷിതാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്, അതാണ് സത്യമാർഗം എന്ന് നിങ്ങൾ എത്തിച്ചു കൊടുക്കട്ടെ. ആ എത്തിച്ചു കൊടുക്കുന്ന വേണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളാണ്, നിങ്ങളുടെ മതം ഞങ്ങൾക്ക് വേണ്ട, ഈ മാർഗം കൈകൊണ്ടാൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുന്നതല്ല, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ ശത്രുക്കളാണ് എന്ന രൂപത്തിൽ ആ ദക്ഷിനെതിരായിട്ട് മുൻചെടിയായിട്ട് അവർ നിന്നാൽ പിന്നെ പറയാം റബ്ബേ 85 കോടി ജനങ്ങളുടെ മുമ്പിൽ നിന്റെ രാവത്ത് ഞങ്ങൾ എത്തിച്ചു കൊടുത്തു എന്നിട്ട് അവർ അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല പള്ളി കളിക്കാനാണ് അവർ വന്നിട്ടുള്ളത് വിളിച്ചോ എന്ന് പറഞ്ഞാൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദ്രീയത്തിലേക്ക് പുറപ്പെട്ടതിന്റെ ശേഷം ഇസ്ലാമിന് വേണ്ടി എല്ലാമെല്ലാം ചെയ്തിട്ട മക്കയിലുള്ള ഓരോ മുസ്ലിം മൂലയിലും മദീനയിലുള്ള ഓരോ മുസ്ലിം മൂലയിലും ഉള്ളതായ പറഞ്ഞാൽ അമുസ്ലിങ്ങൾ മാത്രമല്ല, ബഹുദൈവ വിശ്വാസികൾ മാത്രമല്ല, ക്രിസ്ത്യാനികൾ മാത്രമല്ല, ജൂതന്മാർ മാത്രമല്ല, ഏതെല്ലാം ഇനങ്ങൾ മതത്തിന്റെ ഉടമകൾ ഇവിടെ ഉണ്ടോ അവരുടെ കാതിലേക്കെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ എന്ന കലിമത്ത് തൗഹീദ് എത്തിച്ചു കൊടുത്തതിന്റെ ശേഷമാണ് അല്ലാഹുവിന്റെ ആ കലിമത്ത് തൗഹീദിനെ പറപ്പിക്കാൻ വേണ്ടിയിട്ട് വിജയപ്രദായെ പറപ്പിക്കാൻ വേണ്ടി ലോകം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പുരായികരായ 313, 314, 317 മദ്രീങ്ങൾ വേണാങ്കളത്തിലേക്ക് അവിടെ ഇറങ്ങിയത്, പേർക്കളത്തിലേക്ക് ഇറങ്ങിയത്. എന്നിട്ടോ അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ ഈ കാണുന്ന മക്കാത്താഫലിങ്ങളുടെ മുമ്പിൽ ഞാൻ 13 വർഷം പ്രബോധനം ചെയ്തിട്ടുണ്ട്, അവർ എന്നിട്ട് ഒരു വ്യക്തിക്കും അറിയാതെയില്ല മതം എന്താണെന്നത്, ഇസ്ലാം എന്താണെന്നുള്ളത്, ഖുർആൻ എന്താണുള്ളത്. നീ മുമ്പ് മുമ്പായിട്ട് ആദ്യമാദ്യമായിട്ട് ഇറക്കിയതായ മസ്തിയാത്തുകളായ ആയത്തുകൾ മുഴുവനും ഇവരെ ഞാൻ ഒരുക്കേൽപ്പിച്ചിട്ടുണ്ട്, ഇവരെ അവരുടെ മർദ്ദനമുക്തി കൊണ്ട് വിശ്വസിക്കാത്തതാണ്. അതുകൊണ്ട് രക്ഷിതാവേ ഞാൻ ചെയ്യേണ്ടത് മുഴുവൻ ഞാൻ ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് ഈ ഞങ്ങളെ നീ സഹായിച്ചില്ലെങ്കിൽ ഈ എന്റെ കൂടെയുള്ള ബദ്രീങ്ങളാകുന്ന 313 പേരെ നീ സഹായിച്ചില്ലെങ്കിൽ, നീ അവർക്ക് രക്ഷ നൽകിയില്ലെങ്കിൽ ഇവിടെ നിന്ന് ആരാധിക്കുന്നവർ ലോകത്ത് വേറെ ഉണ്ടാവുന്നതേ അല്ല, അതുകൊണ്ട് നീ സഹായിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അതാണ് മുഖറബായ മലപ്പിച്ചിരുന്ന അറിയിക്കലാം. അതെ, നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തു, അമുസ്ലിങ്ങൾക്ക് വിവരങ്ങൾ എത്തിച്ചു, എത്തിക്കേണ്ടത് എത്തിച്ചതിന് ശേഷമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മുഹമ്മദ് നബിയെ ഇതാ ജിബ്രീൽ ഞാനാണ്, എന്റെ പിന്നിൽ കാണുന്നത് ആയിരക്കണക്കിൽ മലക്കുകളാണ്, പേടിക്കേണ്ടതിന്റെ യുദ്ധം ചെയ്തോ, നിങ്ങൾ കാണും വിജയമെന്ന അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഇതേപോലെയുള്ള വാഗ്ദാനം ലോകത്തിലുള്ളതായ ഇന്ത്യൻ അമുസ്ലിങ്ങളാവട്ടെ വേറേത് നാട്ടിലുള്ള അമുസ്ലിങ്ങളാവട്ടെ അവർക്കെല്ലാം നാം എത്തിച്ചു കൊടുത്തതിന്റെ ശേഷമാണ് നാം അള്ളാഹുവിനോട് റബ്ബേ അയോധ്യയിൽ പള്ളി പൊളിയാൻ പോകുന്നുണ്ട്, റബ്ബേ ഞങ്ങളുടെ നാട്ടുകളിലുള്ളതായ പള്ളികൾ പൊളിക്കപ്പെടാൻ പോകുന്നുണ്ട് എന്ന് പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിനെ തന്നെയാണ് ആ സത്യം. അള്ളാഹു അത്ഭുതകരമാവിധം പള്ളി പൊളിക്കാൻ വരുന്നവരെ വേണ്ടതുപോലെ തെറ്റാ നടപടികൾ കൈക്കൊള്ളുക തന്നെ ചെയ്യും, സംശയമേ ഇല്ല. എന്തുകൊണ്ട്? ഖുർആന്റെ വാക്ക് വാഗ്ദാനമാണ്, അള്ളാഹുന്റെ മതത്തെ നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ട് നിങ്ങൾ ഇവിടെ അവന്റെ കെളിമുഖത്തോടെ ഇതിനെ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ആ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ജീവിച്ചാൽ എന്തും നിങ്ങളെ അവൻ സഹായിക്കുക തന്നെ ചെയ്യും. പിന്നെയോ അള്ളാഹനെ സഹായിച്ചില്ലെങ്കിലോ, അള്ളാഹനെ സഹായിച്ചില്ലെന്ന് പറഞ്ഞാലോ അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ മതത്തെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തിട്ട് ദഅവത്തെ പ്രബോധന മാർഗങ്ങളിൽ നിങ്ങൾ അത് മാത്രമാരുടെ മാത്രം പള്ളികളിൽ നാല് വ്യക്തികൾക്കുള്ളിൽ മാത്രം മദ്രസകൾക്കുള്ളിൽ മാത്രം പരിണിതമാക്കി മാറ്റിയാലോ നിങ്ങൾക്ക് അള്ളാഹു അല്ലാതെ വേറെ സഹായിക്കാൻ ആളില്ല. അള്ളാഹു ആണെങ്കിൽ സഹായിക്കുകയില്ല, അള്ളാഹു അല്ലാതെ നിങ്ങൾക്ക് സഹായിക്കാൻ ആളില്ല, അള്ളാഹു ആണെങ്കിലോ സഹായിക്കുകയില്ല. പിന്നെയോ നിങ്ങൾക്ക് നിയതായി നിരുദ്ധരായി ജീവിക്കേണ്ടി വരും. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ ഹിന്ദുക്കള് ബൗദ്ധ വിശ്വാസികളാണെന്ന് പറയുമ്പോൾ സുശിക്ഷ രൂപത്തിലുള്ള നോട്ടമല്ല നോക്കേണ്ടത്. പിന്നെ ജയിച്ചുപോകണം, എന്നിലുണ്ടാവണം, നിങ്ങളിലുണ്ടാവണം. ഇങ്ങനെ സംഭവിച്ചു പോയത് നമ്മുടെ കഴിവിന്റെ പരമാധിപതിയെങ്കിലും നാം അവർക്ക് ഈ മതത്തെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കാത്തത് കൊണ്ടാണല്ലോ. പരിശ്രമിച്ചാൽ അതിന് വിജയമില്ലാതിരിക്കുകയില്ല, കൃത്യമായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രബോധനത്തിൽ അള്ളാഹു സുബ്ഹാനഹു നിങ്ങൾ കണ്ടില്ലേ ചോദിച്ചിട്ട് നാം ബോധം കാണുന്നതാണ്. 23 വർഷത്തിലൂടെ ഉള്ള പ്രവർത്തനത്താൽ കാട്ടിൽ ജീവിച്ച വിഭാഗം, വെറും കുതിര ഒറ്റകത്തിൽ മാത്രം കേട് നടന്ന വിഭാഗം, എന്താണ് പരിഷ്കാരം വന്നത്? തൊട്ടു തീരിയിട്ടില്ലാത്തതായ ഗ്രാമീണരമായ ഒരു വിഭാഗം, ജേഷൻ അനുജനെ കണ്ടുവിടാ ലോകത്തിന്റെ കാര്യത്തിൽ, ഡോളറിന്റെ കാര്യത്തിൽ, സ്വർണത്തിന്റെ കാര്യത്തിൽ, ഗൃഹത്തിന്റെ കാര്യത്തിൽ കഥ കഴിക്കുന്ന, പെണ്ണിന്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അങ്ങും നിന്നും കഥ കഴിക്കുന്ന വിഭാഗം, കൊല എന്ന് പറഞ്ഞാലും ദൈനംദിനം ചോര കാണുക എന്ന് പറഞ്ഞാലും ദിനചര്യയാക്കി മാറ്റിയതായ കാട്ടാളന്മാരുടെ നാട്ടിലേക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് ഏതാനും ചില മേഖലകളെ മാത്രം ഭരിക്കുന്നവരാണ് അന്നുള്ളവര്. ഭൂമിയെ രണ്ടോ ഓഹരി വെച്ചിട്ട് ഓരോ ഓഹരികൾ ഭരിക്കുന്നവരായിരുന്നു. ജനവാസ കേന്ദ്രം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം അവരുടെ പട്ടാളമെത്തും, അവിടെയെല്ലാം അവരുടെ പ്രതിനിധികളെത്തും, അവിടെയെല്ലാം അവരുടെ ഭരണകൂടമെത്തും. അങ്ങനെ ഭരിക്കുന്നതായ അവൻ റാഷത്തിന്റെ ഉടമകളായ റോമൻ ചക്രവർത്തിമാരിലേക്ക് മദീനയിൽ മദീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ നാം പലപ്പോഴും കേട്ടതാണ് ബുഖാരിയുടെ 5-ാമത്തെയോ 4-ാമത്തെയോ ഹദീസാണ്. അല്ലയോ ഹെറക്കൽ ചക്രവർത്തി, നീ മുസ്ലിമായിട്ട് എന്റെ കീഴിൽ അണങ്ങുക, അടങ്ങുക. എന്റെ കീഴിൽ അടങ്ങുന്നുണ്ട്, മുസ്ലിമായിട്ട് വരേണ്ടതുണ്ട്. റോമൻ ചക്രവർത്തിക്ക് മുഹമ്മദ് ബിൻ അബ്ദുല്ല ആമിനയുടെ മകൻ, അബ്ദുള്ളയുടെ മകൻ ഇവിടെ നിന്നിട്ട് എഴുതുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അഥവാ എന്റെ വാക്കിനെ പാലിക്കാതെ എന്റെ എഴുത്തനുസരിച്ചിട്ട് നീ രാജ്യാഹൈകല്ലാതെ എന്റെ കീഴിൽ അനുനടക്കാതെയാണ് ജീവിക്കുന്നതെങ്കിൽ നിന്റെ റോമൻ ചക്രവർത്തിയാകുന്ന നിന്റെ കീഴിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിൽ ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ റബ്ബുല്ലത്തിനോട് നീ മറുപടി പറയേണ്ടി വരും എന്ന് മാത്രമല്ല, ഒരു കാലഘട്ടത്തിൽ നീ വിളിക്കുന്നതായ പ്രചാരം എന്റെ പട്ടാളം ഈറക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള ഭാവിയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് അനിസ്ലാമികത്വം ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ 23 വർഷത്തിലൂടെ ലോകത്തിൽ ഉള്ളതായ വൻ സാമ്രാജ്യത്തോട് സംസാരിച്ചു. ഇത് സ്ഥലത്തിൽ വന്നില്ലേ വന്നു, പിന്നെന്താ നമ്മുടെ അയൽവാസിയായതായ ഒരാ മുസ്ലിം സുഹൃത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന് രോഗം ബാധിക്കുമ്പോൾ പോയിട്ട് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോയിട്ടോ, അദ്ദേഹത്തിന് കാശോ കടമോ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തിട്ടോ, അദ്ദേഹത്തിന് അല്പം അടുപ്പിച്ചിട്ട് അദ്ദേഹത്തിനോടല്ല ഞങ്ങളുടെ മുമ്പിലുണ്ട് ഒരു ഖുർആൻ, ഇത് അള്ളാഹ് ഇതിന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ് നിങ്ങൾക്ക് എന്നാണ്, നിങ്ങൾക്കൊന്ന് ഓടി നോക്കിക്കൂടെ എന്ന് പറഞ്ഞിട്ട് ഒരു പരിശ്രമം നമുക്ക് നടത്തിക്കൂടെ. ഒരു മുസ്ലിമിനെ മുസ്ലിമാക്കാൻ സാധിച്ചാൽ അത് ഉപകരിച്ചാലോ സ്വർഗത്തിലേക്ക് വരുന്ന വേളയിൽ ആദ്യമായിട്ട് നബിമാരെല്ലാം സ്വർഗത്തിൽ കടന്നതിന്റെ ശേഷം മനുഷ്യരാശിയിൽ ആദ്യം സ്വർഗത്തിൽ കടക്കുന്ന ആളാണല്ലോ അത് സ്വർഗത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ വരുന്ന ആൾ ആരാണെന്നറിയാമോ? സ്വർഗത്തിലെ ടിക്കറ്റ് ഭൂമി എന്നിട്ട് റിസർവേഷൻ ചെയ്യപ്പെട്ടതായ ആളാണ്. നമ്മുടെ കൂടെ റിസർവേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വിരോധമില്ല, ഇല്ലാൻ പറ്റുന്ന ഒരാളെ കിട്ടുകയാണെങ്കിൽ എത്ര വലിയ ഭാഗ്യമായിരിക്കും നമുക്ക്. അതിനുവേണ്ടി നാം പാടുപെട്ടോ? പാടുപെടാതെ രൂപത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ റബ്ബേ പള്ളി സൂക്ഷിക്കണമെന്ന് പറയാൻ നമുക്ക് വല്ല തരത്തും അധികാരമുണ്ടോ? ഇല്ല. ചോദിച്ച കിട്ടുമോ? ഇല്ല. അതാണ് നാം കണ്ടത്. അള്ളാഹു നമ്മെ കാത്തിരിക്കട്ടെ. മക്കയിൽ ഭിന്നാരാധകന്മാർ ഭിന്നത്തെ ആരാധിച്ചിരുന്ന കാലഘട്ടത്തിൽ കണ്ടതും കേട്ടതും പൂജിക്കുന്ന വിഭാഗം ആയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതനാകുന്നതിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരേക്കും അവർ തുന്നുന്നതിനെ പൂജിക്കും. ചിലവർക്ക് മസ്ജിദുൽ ഹറാമിലേക്ക് മക്കയിലേക്ക് കഅബയിലേക്ക് പോകാൻ പ്രയാസമുണ്ടെങ്കിൽ എന്താ ചെയ്യാനറിയാം, വീട്ടിൽ തന്നെ ഭിന്നത്തെ ഉണ്ടാക്കി വെക്കും, എന്നിട്ട് പള്ളിയിലേക്ക് പോകുന്നതിന് പകരം വീട്ടിൽ വെച്ചിട്ട് പൂജ നടത്തും. അങ്ങനെ അത് എല്ലാവരും ചെയ്യാറില്ല, അത് നാട്ടുമൂപ്പന്മാരും നാട്ടു നേതാക്കൾക്കൊക്കെ വീട്ടിൽ പ്രത്യേക ബിംബങ്ങൾ, അങ്ങനെ വീട്ടിൽ ബിംബങ്ങൾ യാത്ര പോകുന്ന സമയത്തോ ബിംബം കൂടെ കൊണ്ടുപോക്കാണ്. ഷേക്ക് ചെയ്തിട്ട് മൂപ്പരെ ദൈവത്തെ മൂപ്പര് കൂടെ കൊണ്ടുപോക്കാണ്, മൂപ്പരുടെ ഇലാഹിനെ അങ്ങനെ വഴിയിൽ വെച്ചിട്ട് ഞങ്ങൾ ഇതൊക്കെ ഹദീസിലുള്ളതാണ്, മക്കാരെ കണ്ട് കാട്ടിയതായിരുന്നു പോലെ എന്ത് കാബത്തിന്റെ പരിസരത്തിലുള്ളതായ കല്ലുകളെ പുണ്യം മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ യാത്ര പോകുമ്പോൾ കയറി കൊണ്ടുപോകാറുണ്ടായിരുന്നു. വഴിമറ്റയിൽ വെച്ചിട്ട് ആ കല്ലിനെ ഞങ്ങൾ മുമ്പിൽ വെച്ചിട്ട് പൂജിക്കാറുണ്ടായിരുന്നു. കാബയ്ക്ക് തവാഫ് ചെയ്യുന്നതിന് പകരം ആ കല്ലിനെ പിന്നെ ഞങ്ങൾ വഴിമറ്റ വെച്ചിട്ട് തവാഫും ചെയ്യാറുണ്ടായിരുന്നു. ഇത് പിൻ കാലഘട്ടങ്ങളിൽ മുസ്ലിങ്ങളായ സഹാബാക്കൾ പറയുന്ന റിപ്പോർട്ടുകളാണ്. അത്ഭുതമുണ്ടോ, ഹദീസ് ഉണ്ടാക്കിയിരിക്കുകയാണ് വടക്കേ ഇന്ത്യക്കാർ. എന്ത്, ആരെങ്കിലും ഏഴ് പ്രാവശ്യം അജ്മീറിലേക്ക് പോയിട്ട് തവാഫ് ചെയ്താൽ അദ്ദേഹത്തിന് ഹദീസിന്റെ അർത്ഥം പറഞ്ഞു 40 അല്ല ഒരു ഹജ്ജ് വീട പോയി, അദ്ദേഹത്തിന് ഒരു ഹജ്ജ് വീട പോയി. ഒരു ഹദീസാണ് വടക്കേ ഇന്ത്യക്കാരുണ്ടാക്കിയ ഒരു ഹദീസാണ്. വടക്കേ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞാൽ പൊതുവെ മുസ്ലിങ്ങളെ ഞാൻ ആക്ഷേപിക്കല്ല, പിന്നെയോ ഇങ്ങനെയുള്ള വിഡിത്തം പറഞ്ഞടക്കുന്ന വിഭാഗം. അപ്പോൾ അജ്മീറിലെ മറച്ചടക്ക് മറന്നു കിടക്കുന്ന ആൾ വലിയ മഹാനായിരിക്കാം, നമ്മൾ അവരെ ആക്ഷേപിക്കല്ല. പിന്നെയോ അവരെ നാം പൂജിക്കാൻ പാടുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഖബർസ്ഥാനത്തിന് നാം കാബയെ തവാഫ് ചെയ്യുന്നത് പോലെ ചുറ്റാൻ പാടുണ്ടോ? ഇല്ല. അവിടെ ചുറ്റാൻ പോകുന്നവർ നമ്മുടെ എത്ര പ്രാവശ്യം പറഞ്ഞു അല്ലേ, എന്ത് ലാൽ കില്ല എന്ന് പറയുന്നതായ ഡൽഹിയിലുള്ള ചങ്കോട്ട ഇരുന്നിട്ട് എഹ്റാൻ കെട്ടിയിട്ട് അജ്മീറിലെ സ്വന്തക്ക് പോകുന്ന വിഭാഗമുണ്ട് ഇന്ത്യയിൽ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള നാട്ടുകാരാണ് നാം. നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ആൾക്കാരുള്ള നാട്ടുകാരാണ് നാം. ആ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, മക്കയിലേക്ക് അജ്മീർ എന്ന് വർഗത്തെ ഉച്ചാക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് കത്ത് വന്നു. ആ നമ്മൾക്ക് എന്റെ അടുത്ത് വീട്ടിലുണ്ട് വന്നതായ കത്തിന്റെ ആ വർക്കത്തിന്റെ കത്ത്. എന്താണ്, അജ്മീറുള്ള വർക്കത്തെ പാക്ക് ചെയ്തിട്ട് മദീനയിൽ കൊടുത്തേക്കാണ്. അത് മദീനയിൽ വർക്കത്തില്ല, ലോകത്ത് അജ്മീറിലുള്ള ആൾ മഹാനാണെന്ന് തന്നെ വെച്ചാ ആര് ഹാജാമുഹിദ്ദിസ്തി എന്ന് പറയുന്ന ആൾ മഹാനാണെന്ന് തന്നെ നമ്മൾ സങ്കല്പിക്കാം. എന്നാൽ ഒരു കോടിക്കണക്കിന് ഹാജാമുഹിദ്ദിസ്തി കൂടിയാൽ ഇവിടെ കിടക്കുന്ന ഒരു സഹാബിയുടെ ചെറുപടലേക്ക് എത്തുമോ? നമുക്കങ്ങനെ വിശ്വാസം ഉണ്ടോ? വിശ്വസിച്ച നമ്മൾ സുന്നിയാവൂല, നമ്മൾ അഹലു സുന്നത്തിനാട്ടാവൂല. അഹലു സുന്നത്തല്ല ജമാഅത്തല്ലാട്ടാ, സുന്നത്ത് ജമാഅത്ത് പറഞ്ഞാൽ ജമാഅത്തില്ലാത്ത സുന്നത്തില്ലാത്ത ജമാഅത്താണ്. അഹലു സുന്ന വൽ ജമാഅത്താണ് നമ്മൾ പറയാം. സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും ഉടമകൾ. ജമാഅത്ത് ഒഴിവാക്കലില്ല, സുന്നത്ത് ഒഴിവാക്കലില്ല. സുന്നത്തും വേണം, ജമാഅത്തും വേണം എന്ന് പറഞ്ഞാലോ ഖുർആനും ഹദീസും സഹാബാക്കളുടെ ജീവിതവും എല്ലാം ഒന്ന് ഒരുമിച്ച് കൂടണം. എന്നാലേ എന്താവുള്ളൂ, അഹലു സുന്ന വൽ ജമാഅത്ത് ആവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ നാം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ആവുകയാണെങ്കിൽ സഹാബാക്കളെ ബഹുമാനിക്കുമ്പോഴെ നാം സഹാബാക്കളെ ബഹുമാനിക്കണം. അപ്പോൾ സഹാബാക്കളെ നാം ബഹുമാനിക്കുമ്പോഴെ ബഹുമാനിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നാം ഓരോ മഹാത്മാക്കൾക്ക് നൽകേണ്ടതായ സ്ഥാനവും മാനവും നൽകി വരുമ്പോൾ മക്കയും നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതനാകുന്നതിന് മുമ്പായിട്ട് പൊതുവിൽ നടമാടിയിരുന്നത് ബഹുദൈവ വിശ്വാസവും ബിന്മാരാധനയും കണ്ടതും കേട്ടതും പൂജിക്കുന്നതായ കല്ലുകാരുടെ കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരുടെ മുറുക്കം പാമ്പ് വരെയുള്ളതായ വസ്തുപൂജയും വ്യക്തിപൂജയും നടത്തുന്നവരും തുളസിപ്പൂജ നടത്തുന്നവരുമായിരുന്നു മക്കയിലും പരിസരത്തിലും ഉണ്ടായിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അർഹർ വരുന്ന വേളയിൽ കാബയെ മടക്കി കൊടുക്കാമെന്ന് തീരുമാനിച്ച് കാബയുടെ അകത്തേക്ക് അല്ലാഹു ബഹുമാനിക്കുന്ന അല്ലാഹുവിന്റെ ഗേഹവും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മക്കാമുള്ള ആ ദൃഷ്ടാന്തമുള്ളതായ അള്ളാഹു ലോകത്തിൽ മനുഷ്യ സന്മാർഗത്തിന് വേണ്ടിയിട്ട് ആദ്യമായി സ്ഥാപിച്ച പള്ളിയെന്ന് വീടിയെന്ന് വിശേഷിപ്പിച്ചതായ പള്ളിയുടെ അകത്ത് വരേക്കും ജന്മങ്ങൾ കയറിക്കൂടാനുള്ള അവകാശം അവ ഉണ്ടാക്കി കൊടുത്തു. എന്തിനു വേണ്ടി? മനുഷ്യൻ അതിനെ പുറത്തെടുക്കാൻ വേണ്ടി വരട്ടെ. ആ വരുന്ന സമയത്ത് അവന് അതിനുള്ളതായ കഴിവ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണെന്ന് തീരുമാനിച്ചതാണ്. അപ്പോൾ പള്ളിയെ പള്ളിയാക്കേണ്ടവരായാൽ പള്ളിയെ ബഹുമാനിക്കേണ്ടതുപോലെ ആദരിക്കേണ്ടതുപോലെയുള്ളതായ അവകാശികളായിട്ട് നാം മാറിയാൽ നമ്മുടെ പള്ളി പൊളിക്കാൻ ആരും വരികയില്ല. നാം നമുക്കതിനെ സംരക്ഷിക്കാനുള്ളതായ അധികാരവും അവകാശവും അള്ളാഹു ഏൽപ്പിച്ചതുപോലെ ആ അവകാശത്തിൽ നിലനിൽക്കാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ കാബയുടെ അകത്തും പുറത്തുമുള്ളതായ ബിംബങ്ങളെല്ലാം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ തന്നെ ബുദ്ധിജീവികൾ പലരുമുണ്ടായിരുന്നു ഇതിനോട് മത്സരിച്ചത്. ഇത് ഈ മക്കക്കാഫിങ്ങൾ ചെയ്യുന്നത് 400-500 കൊല്ലം അങ്ങനെ ചെയ്തു തീർന്നുണ്ടെങ്കിലും ഈ ചെയ്തു തീർന്നതായ പ്രവർത്തനം ശരിയല്ല എന്നത് മനസ്സിലാക്കിയതായ ധാരാളം വ്യക്തികൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരുടെ തത്വം എന്താണ്? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ടുവന്നതായ തൗഹീദിൽ അടി ഉറച്ചു ജീവിക്കേണ്ടതാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അർഹതായ അള്ളാഹുവിന് മാത്രമേ അർഹാവൂ. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നേർച്ചയാക്കിയതായ അള്ളാഹുവിന് മാത്രമേ നേർച്ചയാക്കാവൂ. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തവാഫ് ചെയ്തതായ ആ കഅബത്തിനെ മാത്രമേ തവാഫ് ചെയ്യാവൂ, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതായ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ഒരാ നന്നായ മനുഷ്യന്മാരാണെന്ന് പരിഗണിക്കപ്പെട്ടതായ ഒരു വ്യക്തിയായിരുന്നു ഖാലിദ് ഇബ്നു സിനാനിൽ അടുത്ത്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം നല്ല മനുഷ്യനായതുകൊണ്ട് തന്നെ ചില കറാമത്തുകളൊക്കെ കറാമത്ത് പോലത്തതൊക്കെ അദ്ദേഹത്തിൽ നിന്നൊക്കെ കാണപ്പെട്ടു എന്നത് കാരണത്താൽ ചിലവർ അവരെക്കുറിച്ച് നബിയാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നബിയാണെന്ന് പറയുന്നത് ശരിയല്ല. എന്തുകൊണ്ട്? നബിഗുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുഖാരി പോലെയുള്ള ഹദീസിൽ പറയുകയാണ്, ഇന്ന ഔലന്നാസി ഈസാ അന, ഞാനാണ് ഈസ നബി ഇസ്ലാമിനോട് ഏറ്റവും കടപ്പെട്ടാളും ബന്ധപ്പെട്ടാളും. കാരണം എന്നഹു ലൈസബൈനഹു നബിയും, എന്റെയും ഈസ നബി ഇസ്ലാമിന്റെയും മധ്യത്തിൽ നബിമാരുണ്ടായിട്ടില്ല. എന്റെയും ഈസ നബി ഇസ്ലാമിന്റെയും മധ്യത്തിലല്ല നബിമാരില്ല. അതാര് പറയാണ്? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഇദ്ദേഹം നബിയാണെന്ന് പറയുമ്പോൾ ബുഖാരിയിൽ സ്ഥാപിക്കപ്പെട്ട ഈ ഹദീസ് എന്താവും? ഘടകവിരുദ്ധമായിട്ട് വരുന്നതാണ്. അപ്പോൾ അദ്ദേഹം നബിയല്ല, പക്ഷേ അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ തത്വമനുസരിച്ച് ജീവിച്ചിരുന്നതായ ഒരു മഹാവ്യക്തിയായിരുന്നു. പിന്നൊരു വ്യക്തി അദ്ദേഹം അമുസ്ലിമാണ്, അതേസമയത്ത് നല്ല തത്വം അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നു, തൗഹീദ് ഉൾക്കൊണ്ടിട്ടില്ല. അതാരാണ്? ഹാത്തിമുത്തായി എന്ന് പറയുന്നതായ ധർമ്മിക്കൻ. ഹാത്തിമുത്തായിയെ കുറിച്ച് നാം ഇവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകനെയും അദ്ദേഹത്തിന്റെ മകളെയും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നാം ആ ഹാത്തിമുത്തായിയുടെ പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മകളുടെ പേരെന്താണെന്ന് പറഞ്ഞിരുന്നു? സഫാന. സഫാന നാം ആ പേര് പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് പേര് വെക്കാൻ പറ്റും, അതുകൊണ്ട് മനപ്പാടായിക്കോളി അല്ലെങ്കിൽ എഴുതിക്കോളി എന്ന് പറഞ്ഞിരുന്നു. സഫാന എന്നാണ് അവന്റെ മകളുടെ പേര്. അവന്റെ മകന്റെ പേര് അജി എന്നാണ്, അജി ഇബ്നു ഹാതിം. അതുപോലെ തന്നെ സഫാന ബിൻ ഹാതിം ഹാത്തിമുത്തായിയുടെ മകളാണ്, മകനും മകളും. ഈ ഹാത്തിമുത്തായിയുടെ പ്രത്യേകത എന്താണ്? അദ്ദേഹം അക്രമിക്കൂല, അനീതി കാട്ടൂല, അതുപോലെ തന്നെ അറബികൾ പൊതുവിൽ ചെയ്യാറുള്ളതായ തോന്നിയാസങ്ങൾ ചെയ്യുകയില്ല, ധാരാളം ധർമ്മം ചെയ്യും. അതിഥികൾ വന്നാൽ അതിഥികൾക്ക് വേണ്ടി എരിച്ചു കളയുന്ന രൂപത്തിലുള്ള സ്വഭാവം അത് ഹാത്തിമുത്തായിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അറബികളുടെ ഇടയിൽ പഴവഴിയാണ്, ഹാത്തിമുത്തായിയാണോ നീ എന്ന് ചോദിക്കും ആരോട്? ആരുടെയെങ്കിലും വീട്ടിൽ ഏത് സമയത്തും വെണ്ണീർ കണ്ടാൽ, വെണ്ണീർ എന്ന് പറഞ്ഞാൽ കൂടുതൽ അതിഥികൾ വരുന്നവരുടെ വീട്ടിലാണെങ്കിലും എന്തുണ്ടാകാം? തീ ഉണ്ടാവലും കത്തിച്ചുകൊണ്ടുണ്ടായിരിക്കലും മസബഹ് കിച്ചണ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കലും എപ്പോഴാണ് കൂടുതൽ അതിഥികൾ ഉണ്ടാകുന്ന വേളയിലാണ്. ഈ ഹാത്തിമുത്തായി എന്ന് പറയുന്ന വ്യക്തി ധർമ്മിഷ്ഠനായിരുന്നു. എത്രത്തോളം ഒരവസരത്തിൽ അദ്ദേഹത്തെ അടുക്കൽ അതിഥികൾ വന്നപ്പോൾ കൂടെ അദ്ദേഹം യാത്ര ചെയ്യുന്നതായ ഒട്ടകമല്ലാതെ ഉണ്ടായിരുന്നില്ല, ഇറങ്ങിയിട്ട് ഒട്ടകം അർത്തുന്നതാണ്. അദ്ദേഹം യാത്ര ചെയ്യുന്ന ഒട്ടകത്തെ അർത്ഥത്തിൽ ധർമ്മം ചെയ്തതാണ്. അത്ര വരെ ധർമ്മത്തിൽ റാങ്ക് നേടിയ വ്യക്തിയായിരുന്നു. പക്ഷേ അതൊന്നും അദ്ദേഹത്തിന് കളിച്ചില്ല. എന്തുകൊണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇവിടെ സ്ഥാപിച്ച, ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇവിടെ സ്ഥാപിച്ച, നബിയുടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥാപിക്കാൻ പോകുന്ന, അഥവാ ഇവന്റെ കാലത്തിൽ ആരില്ല, റസൂൽ വന്നിട്ടില്ലല്ലോ, റസൂൽ എന്നതിന് മുമ്പാണ് ഈ സംഭവം. അപ്പോൾ ആ തൗഹീദ് ഉൾക്കൊള്ളാത്തത് കൊണ്ട് അദ്ദേഹത്തിന് മുസ്ലിമാവാൻ പറ്റിയില്ല. പക്ഷേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ കൈ ഗോത്രക്കാരെ കീഴടക്കപ്പെട്ടു. ഖലീൽ അടിപാലിബാണ് കീഴടക്കിയിട്ട് റസൂലുള്ളാഹി ഹദ്റത്തിലേക്ക് ഒരു മുത്തയുടെ ബന്ധം പതിനെട്ട് നബിയിലെ കൈ ഗോത്രക്കാർ തയ്യാറാണ്. ഹാത്തിമുത്തായി എന്ന് പറഞ്ഞാൽ കൈ ഗോത്രക്കാരാണെന്നാണ് അർത്ഥം. അപ്പോൾ കൈ ഗോത്രക്കാർ ഹാത്തിമുത്തായിയുടെ കുടുംബമാണ്. ഹാത്തിമുത്തായി എന്ന് പറയുന്നത് ഒരു നാട്ടുമുപ്പനും കബീല നേതാവുമാണ്. ആ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം രാജാവ് തന്നെ പറയാം. അപ്പോൾ അദ്ദേഹത്തിന്റെ നാട്ടുകാരെ മുഴുവനും കീഴടക്കിയിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പട്ടാളം മദീനയിലേക്ക് കൊണ്ടുവന്ന അഭയാർത്ഥികളായി മദീനയിലേക്ക് കൊണ്ടുവന്ന വേളയിൽ അക്കൂട്ടത്തിൽ സഫാനയുണ്ട്. സഫാന വളരെ ഭംഗിയുള്ളവളായിരുന്നു. അതോടുകൂടി ഹാത്തിമുത്തായിയുടെ മകളാണല്ലോ, നല്ല സാഹിത്യത്തിൽ കഴിവുള്ളവളുമായിരുന്നു, കവിശ്രീയുമായിരുന്നു, കവിത പാടാൻ നന്നായിട്ട് അറിയാം. അവരിവിടെ എത്തിയ വേളയിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ചങ്ങലയിലാണല്ലോ ബന്ധനസ്ഥരായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്, അറസ്റ്റ് ചെയ്യപ്പെട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്, കീഴടക്കപ്പെട്ടവരാണ് എന്നർത്ഥം. ആ വേളയിൽ സഫാന പറയുകയുണ്ടായി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു പ്രത്യേക നാട്ടിൽ നിന്നിട്ട് അഭയാർത്ഥികളായിട്ട് നിങ്ങളുടെ പട്ടാളം കീഴടക്കിയതാണ്, നിങ്ങളുടെ സൈന്യം കീഴടക്കിയതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വീട്ടിൽ ശ്രദ്ധിക്കേണ്ടവരാരും തന്നെയില്ല. എന്റെ വീട്ടിൽ വാപ്പയാണെങ്കിൽ ചെറുപ്പത്തിലെ ധരിച്ചു പോയിരിക്കുകയാണ്, എന്റെ വാപ്പ ജീവിച്ചിരിപ്പില്ല. അതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കുടുംബത്തിൽ സംരക്ഷിക്കാൻ ആളില്ല. പക്ഷെ ഞാൻ ഈ പറയും പോലെ മലയാളത്തിൽ പറയും, അവൾ സാഹിത്യകാർത്തിയായതുകൊണ്ട് തന്നെ, സാഹിത്യത്തിൽ കഴിവുള്ളവരായതുകൊണ്ട് തന്നെ അറബി ഭാഷയിൽ നല്ല വെളുത്തുകൾ ഉപയോഗിച്ചിട്ടാണ് അവൾ ഇത് പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടതിന്റെ ശേഷം അവൾ ഇങ്ങനെ അവളുടെ വാപ്പയെ കുറിച്ച് പറയുകയാണ്, എന്റെ വാപ്പ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, ജനങ്ങൾക്ക് സഹായങ്ങളും സഹകരങ്ങളും ചെയ്യുന്ന ആളായിരുന്നു, ധർമ്മം ചെയ്യുന്ന ആളായിരുന്നു. ഇതൊക്കെ പറഞ്ഞതിന്റെ ശേഷം ഞാൻ ഹാത്തിമുത്തായിയുടെ മകളാണെന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഈ പറഞ്ഞതായ ഈ പ്രത്യേകതകൾ ഒരു മുസ്ലിമിന്റെ പ്രത്യേകതയാണ്. പക്ഷേ നിന്റെ വാപ്പ മുസ്ലിമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ചൊല്ലി മരിച്ച ആളായിരുന്നുവെങ്കിൽ നിന്റെ വാപ്പയുടെ പേര് ഞാൻ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നേനെ, പക്ഷേ അദ്ദേഹം മുസ്ലിമാവാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. അല്ലയോ സഹാബാക്കളെ, അവരെ വിട്ടേക്കൂ, അവർ പോയിക്കോട്ടെ. വാപ്പ ധർമ്മിഷ്ഠനായതുകൊണ്ടും വാപ്പ ജനങ്ങൾക്ക് നന്ദി ചെയ്യുന്ന നന്മ ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ട് ആ വാപ്പയെ മാനിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ വിടുകയാണെന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കപ്പാനയെ ഒഴിവാക്കി വിടാൻ വേണ്ടി ഓർഡർ നൽകി. ഈ ഓർഡർ നൽകിയതായ വേളയിൽ തന്നെ ആ മഹജ് അവിടെ നിന്ന് എന്ന് ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് നേടി കത്താന മുസ്ലിമത്തായി മാറി. അപ്പോൾ അള്ളാഹുന്റെ റസൂൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന രൂപങ്ങളില്ലേ, നമുക്കത്തരത്തിലുള്ള പ്രയാസമാണ് മുസ്ലിങ്ങളോട് സംസാരിക്കാൻ, ഹിന്ദുക്കളോട് സംസാരിക്കാൻ പ്രയാസമില്ല. ഒരാ മുസ്ലിമിനോട് സംസാരിക്കാൻ അള്ളാഹു റസൂലിക്ക് ഉൾക്കൊണ്ടതായ ഈ രൂപം കൈകൊള്ളുകയാണെങ്കിൽ നമുക്ക് അതിലൂടെ വിജയിക്കാൻ സാധിക്കുന്നതാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് പാഠം പഠിക്കാം. എന്താണ് വളരെ ആ സ്ത്രീയെ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിച്ചത്? അവർക്ക് അന്ന് ആവശ്യമുള്ളത് എന്തായിരുന്നു? വീട്ടിലേക്ക് മടങ്ങിത്തരണം, ഈ ബന്ധനസ്ഥനായി നിൽക്കുക എന്നുള്ളത് രക്ഷപ്പെടണമെന്നതായിരുന്നു. അതേസമയത്ത് വാപ്പ ചെയ്തത് ഒരു നല്ല മുസ്ലിം ചെയ്യേണ്ട പ്രവർത്തനമാണെന്ന് ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് വാപ്പയെ ആദരിച്ചുകൊണ്ട് മകളെ ഒഴിവാക്കാൻ കൂടി തീരുമാനിച്ചപ്പോൾ ഇതൊരു മനുഷ്യം ചെയ്യലല്ല, ഏറ്റവും വലിയ കർമ്മം ചെയ്യുന്ന ആൾ എന്റെ വാപ്പയായിരുന്നു. ഈ എന്റെ വാപ്പയേക്കാളും ഊടുകഴിഞ്ഞ കർമ്മത്തിലുടങ്ങിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് ഇദ്ദേഹം ദൈവദൂതം തന്നെയാണെന്ന് ആ മഹജി മനസ്സിലാക്കിയിട്ടാണ് ഈ ഇസ്ലാമിന്റെ ബന്ധപ്പെട്ടവർ നേടിയതെന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം. പിന്നെ അള്ളാഹുവിന്റെ റസൂല് വരുന്നതിന് അല്പം മുമ്പായിട്ട് ജീവിച്ച ബഹുദൈവ വിശ്വാസത്തെയും ബ്രഹ്മാരാധനത്തെയും വെറുത്തതായ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ജദ്ഹാൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഇബ്നു അമ്മി വാലിദി അബൂബക്കർ സിദ്ദീഖ് അബൂബക്കർ സിദ്ദീഖിന്റെ വാപ്പയുടെ ഇളയപ്പയുടെ മകനാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ വാപ്പയുടെ ഇളയപ്പയുടെ മകനാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു ജദ്ഹാൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം വളരെ അങ്ങേയറ്റം ധർമ്മം ചെയ്യുന്ന വ്യക്തിയും ഹാജിമാരെ സഹായിച്ചിരുന്ന വ്യക്തിയുമായിരുന്നു. ഹാജിമാർ പണ്ട് തന്നെ ഉണ്ടല്ലോ, ഇബ്രാഹിം അലൈഹി സ്ലാമിന്റെ കാലഘട്ടത്തിൽ എന്തുണ്ട്? ഹജ്ജുണ്ടെന്ന് നാം ഇവിടെ പഠിച്ചു. അപ്പോൾ ഹാജിമാരെ സഹായിക്കാറുണ്ടായിരുന്നു. ഒരു വലിയ ക്യാമ്പുണ്ടായിരുന്നു ഈ അബ്ദുല്ലാഹി ഇബ്നു ജദ്ഹാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് മക്കയിൽ ഒരു വലിയ ക്യാമ്പുണ്ടായിരുന്നു. ആ ക്യാമ്പിൽ ദൈനംദിനം ഭക്ഷണം പാകം ചെയ്തിട്ട് ഫ്രീയായി വിതരണം ചെയ്യുന്ന പദ്ധതിയായിരുന്നു. മക്കയിലുള്ള ദായ നേതാക്കളെല്ലാം അബ്ദുല്ലാഹി ഇബ്നു ജദ്ഹാന്റെ സദസ്സിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാത്തതായ സദസ്സുകളുടെ നേതാക്കൾ കുറവായിരിക്കും. എത്രത്തോളം നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ജാഹിലിയ്യ കാലഘട്ടത്തിൽ എനിക്ക് ക്ഷീണം ബാധിച്ചാൽ ഞാൻ പലപ്പോഴും ജയിലുള്ള സമയത്ത് നട്ടിച്ച സമയത്ത് ജയിലിൽ നിന്നിട്ട് രക്ഷപ്രാപിക്കാൻ വേണ്ടിയിട്ട് അബ്ദുല്ലാഹി ഇബ്നു ജദ്ഹാന്റെ ക്യാമ്പിലേക്ക് പോയിട്ട് ഞാൻ അവിടെ വിശ്രമിക്കാറുണ്ടായിരുന്നു. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ നബി നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് ജാഹിലിയ്യ കാലഘട്ടത്തിൽ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ജദ്ഹാന്റെ ക്യാമ്പിലേക്ക് പോയിട്ടിരിക്കാറുണ്ടായിരുന്നു എന്ന് അത് എന്നൊക്കെ മനസ്സിലാക്കാം. എത്രത്തോളം വരി പറയുന്നു ഒരവസരത്തിൽ ഇതെത്ര പറഞ്ഞെന്നറിയാം. ബദറിൽ കിട്ടക്കാട്ടൊക്കെ വിശദീകരിച്ചിട്ട് മെയിൻകുട്ടി ചോദിച്ചൊരു പാടിയതായ പാട്ട് കേട്ട് പരിചയമുള്ളവർക്ക് ഈ കഥ പറയുമ്പോൾ ഓർമ്മ വരും. എന്താണ്? അബൂജഹലിനെ പരിശോധിക്കുകയാണ്, എവിടെയാണ് അവന്റെ ജഡമുള്ളത് എന്നത് ബദറിൽ യുദ്ധം കഴിഞ്ഞതിന് ശേഷം സഹബാക്കളെ പരിശോധിക്കുന്ന വേളയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഇത് അബൂജഹലിനെ കൊല്ലപ്പെട്ട ഇല്ല എന്നുള്ള വാർത്ത റസൂലിന് കിട്ടുന്നതിന് മുമ്പാണ്. ഈ മുമ്പ് അവിടുന്ന് അവസരം പുറപ്പെടുകയാണ്. അബൂജഹലിനെ നിങ്ങൾ പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ മുഖത്ത് ഒറ്റയേറ്റതുകൊണ്ടോ അല്ലെങ്കിൽ മുറിയേറ്റതുകൊണ്ടോ മുഖം കണ്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അവന്റെ മുസ്ലിം കാലിൽ ഒരു അടയാളമുണ്ട്. ആ അടയാളം ഞാനും അവനുമായിട്ട് അബ്ദുല്ലാഹി ജദ്ഹാനെന്ന് പറയുന്നതായ മക്കയിലുള്ളതായ ക്യാമ്പിന്റെ ഉടമയുണ്ടല്ലോ, ആ ഉടമയുടെ ക്യാമ്പിൽ ഞാൻ വിശ്രമിക്കുമ്പോൾ ഞാനും അദ്ദേഹവുമായി അടികൂടിയിരുന്നു. അടികൂടിയ വേളയിൽ അദ്ദേഹത്തെ ഞാൻ നരം പതിച്ചിട്ടിരുന്നു. ആരെ? അബൂജഹലിനെ. അബൂജഹൽ നരം പതിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കാലിൽ ഒരു വരുന്നമുണ്ടായിട്ടുണ്ട്. ശരിയായ ഒരു അടയാളമാണ്. ആ അടയാളം നിങ്ങൾ നോക്കുക എന്ന് സഹാബാക്കൾ പറയുന്നു. ബദറാങ്കളത്തിൽ അബൂജഹലിന്റെ കാൽ നോക്കിയപ്പോൾ അബൂജഹലുമായിട്ട് ഏറ്റുമുട്ടിയതായ വേളയിലുണ്ടായ ഉണ്ടായ പരിക്ക് ഞങ്ങൾ കണ്ടിരുന്നു. ആ പരിക്ക് അടയാളം ഞങ്ങൾ കണ്ടിരുന്നു എന്ന് സഹാബാക്കൾ പറയുന്നു. ഈ സന്ദർഭത്തിലാണ് ഈ പേര് റസൂലുള്ളാഹി പറഞ്ഞ ഏഴ് പേര് അബ്ദുല്ലാഹ് ഇബ്നു ജദ്ആന്റെ ക്യാമ്പ്. ഈ അബ്ദുല്ലാഹ് ഇബ്നു ജദ്ആൻ യഥാർത്ഥത്തിൽ നല്ല നന്മകൾ ചെയ്യണമെന്നതും തോണിവാസം പാടില്ല എന്ന തത്വത്തിന്റെ ഉടനെയായിരുന്നു മക്കയിൽ ജീവിച്ചിരുന്നതായ മക്കക്കാഫിറുകളുടെ കൂട്ടത്തിൽ ചോദിക്കുണ്ടായി. റളിയല്ലാഹു തആല അൻഹ റസൂലിനോട്, അബ്ദുല്ലാഹ് ഇബ്നു ജദ്ആൻ ഇത്രയും വലിയ പർമിഷനല്ലേ, ഇത്രയും വലിയ ജനങ്ങൾക്ക് അനുഗ്രഹം ചെയ്ത വ്യക്തിയല്ലേ, അദ്ദേഹം സ്വർഗത്തിൽ പോവുകയില്ലേ, അദ്ദേഹത്തിന്റെ കരലോകത്തിൽ നരകാ പുഷയിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയില്ലേ എന്ന് ചോദിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയുണ്ടായി, ആയിഷയോട്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ശരി, എന്താണ് മറുപടി നൽകിയത്? അദ്ദേഹം സ്വർഗത്തിൽ പോകുന്നതല്ല, അദ്ദേഹത്തിന് നരകത്തിന് രക്ഷപ്പെടാൻ അദ്ദേഹം ചെയ്തതായ ധർമ്മം കൊണ്ട് സാധിക്കുന്നതല്ല. എന്തുകൊണ്ട്? പരലോകത്തിൽ എന്റെ പാപങ്ങൾക്ക് നീ മോചനം നൽകണേ രക്ഷിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോടവൻ പ്രാർത്ഥിച്ചിരുന്നില്ല. അള്ളാഹുവിനോടവൻ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് അവൻ എത്ര ധർമ്മം ചെയ്തിട്ട് ഫലമില്ല. കൊല്ലങ്ങൾ ദശക്കണക്കിൽ കൊല്ലങ്ങൾ മൗതബത്തുണ്ടാക്കിയിട്ട് എന്ന് പറഞ്ഞാൽ ക്യാമ്പുണ്ടാക്കിയിട്ട് ഇത് ഇന്നലുണ്ടാക്കിയിട്ട് ജനങ്ങളെ പീച്ചിക്കലായും ആജിമാരെയും അല്ലാത്തവരെയും ഒരു ഫലം കിട്ടിയതാണ്. എന്തുകൊണ്ട്? ലാഹുബാഹുകളുടെ കൂടെ ഇല്ലാത്തത് കൊണ്ട്, അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കാത്തത് കൊണ്ട്, അള്ളാഹു അല്ലാത്തവർക്ക് അർത്ഥത് കൊണ്ട്, അള്ളാഹു അല്ലാത്തവർക്ക് നഷ്ടാക്കിയത് കൊണ്ട് അങ്ങനെ ജീവിച്ച വിഭാഗത്തിന്റെ സ്ഥിതി അതാണ്. അത് ആരായിരുന്നാലും ആരായിരുന്നാലും അങ്ങനെ തന്നെയാണ് സ്ഥിതി. അള്ളാഹു നമ്മെ കാത്തിരിക്കട്ടെ, നമുക്ക് ഇതായിട്ട് നൽകട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തിന് മുമ്പായിട്ട് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിസ്റ്ററിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്മം കൊള്ളുന്നതിന് മുമ്പായിട്ട് മക്കയിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാൻ ആവശ്യമുള്ള പഠിക്കൽ അനിവാര്യമായ കാര്യങ്ങളിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ ഞാൻ ക്ഷണിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എന്തൊരു കൈസ് എന്ന് പറയുന്നതായ ഒരു വംഗിക്കാർ കവിതയുടെ ഉടമ ഉണ്ടായിരുന്നു. പാട്ടുകാരൻ, പാട്ടുകച്ചേരിക്കാരൻ, എന്തൊരു കൈസ് അറിയാത്ത സാഹിത്യകാരന്മാർ ലോകത്തിലില്ല, മുസ്ലിംകളിലുമില്ല, അമുസ്ലിങ്ങളിലുമില്ല. ഏത് സാഹിത്യകാരന്മാരിൽ പാട്ടുകാരുണ്ടെങ്കിൽ, സാഹിത്യകാരന്മാർ ഏത് ഭാഷക്കാരുണ്ടെങ്കിലും അവർക്ക് മുൾക്കൈപ്പിനെ പരിചയമുണ്ട്. കാരണം അറബി ഭാഷയിൽ ഏറ്റവും മുസ്ലിം സംഘത്തിലേക്ക് അവന്റെ പാട്ട് തീരുന്നു. എത്രത്തോളം താടിയിൽ കെട്ടിത്തൂക്കപ്പെട്ടതായ പാട്ടുകളിൽ നിന്ന് ഏത് നല്ല പാട്ട് കെട്ടിത്തൂക്കപ്പെട്ടിരുന്നു കുറേ നൂറ്റാണ്ടുകൾ. ആ കെട്ടിത്തൂക്കപ്പെട്ടതായ പാട്ടിന്റെ ഉടമകളിൽ ആദ്യത്തെ പാട്ട് ആരുടേതായിരുന്നു? പാദ്യം ആരംഭിക്കുന്നത് സാമൂഹിക കാമുകന്മാർ പാടാറുള്ളതാണ്, ഇവിടെ കേൾക്കാൻ മാത്രമൊന്നുമില്ല, പക്ഷെ സാഹിത്യം എന്നതാണ്. അങ്ങനെയുള്ളതായ എന്തോ കൈപ്പ് വളരെ ജനങ്ങൾക്ക് നന്മ ചെയ്ത് വളരെ നല്ല കാര്യങ്ങളും പാടിയാളായിരുന്നു. അതേ സമയത്ത് അവൻ കാട്ടുകച്ചേരിയുടെ നേതാവുമായിരുന്നു. ഈജിപ്തിന്റെയും ഹാർമോണിയത്തിന്റെയും നേതാവെന്ന് പറയാം. അന്നുള്ള കാലഘട്ടങ്ങളിൽ അശ്ലീലങ്ങൾ പാടി നടത്താറുണ്ടായിരുന്നു. പക്ഷെ പേരെടുത്ത മനുഷ്യനുമായിരുന്നു, പേരെടുത്ത കുടുംബത്തിന്റെ തലവനുമായിരുന്നു എന്നും മനസ്സിലാക്കണം. അങ്ങനെയുള്ള എന്തോ കൈപ്പിനെ കുറിച്ച് പരലോകത്തിൽ പാട്ടുകാരെല്ലാം പാട്ടുപാടിയത് കാരണത്താൽ, തോണിവാസം പാടിയത് കാരണത്താൽ, അശ്ലീലം പാടിയത് കാരണത്താൽ, പാട്ടിലൂടെ കാമവും വികാരവും ചിട്ടിച്ചു വെച്ചിട്ട് ജനങ്ങളെ വ്യതിചരിപ്പിക്കാൻ അവരുടെ പാട്ട് കാരണമായിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ളതായ പാട്ടുകാരൻ നരകത്തിലേക്ക് പോകുമ്പോൾ അവരുടെ മുൻപന്തിയിൽ നിൽക്കൽ എന്തോ കൈസാണെന്നാണ് ഹദീസിലുള്ളത്. അവരുടെ പത്തുകാരാണ് വിളിക്കുക, നമ്മുടെ കയ്യിൽ ഗായകി ഗായകന്മാർ ഏഴുമ രാഗത്തിന്റെയും ചരിത രാഗത്തിന്റെയും പന്നി രാഗത്തിന്റെയും ഉടമകൾ നരകത്തിലേക്ക് പോകുന്ന വേളയിൽ എംബ്രോയ്ഡ് പത്തിലായിരിക്കും. അപ്പോൾ അതുപോലെയുള്ളതായ പാട്ടുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാം പാടാതിരിക്കുവാനും കേൾക്കാതിരിക്കുവാനും, നമ്മുടെ മക്കൾക്ക് അങ്ങനെയുള്ളതായ പാട്ടുകൾ കേൾപ്പിക്കാതിരിക്കുവാനും, അങ്ങനെയുള്ളതായ കേസറ്റുകൾ നമ്മുടെ വീട്ടിലോ റൂമിലോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളതായ കേസറ്റുകളെ കേൾക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രചോദനം നൽകേണ്ടതാണ്. എന്തുകൊണ്ട്? നമ്മുടെ നാട്ടിലാവുന്ന ലോകം എവിടെയുമാവട്ടെ കാമവും വികാരവും സിനിമകളും അതിന്റെ പിന്നിലും പാടാറുള്ളതായ പാട്ടുകൾ പരിശോധിച്ചാൽ അതിലെല്ലാം ബഹുഭൂരിപക്ഷമുള്ളത് റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പിനോടുള്ളതായ ചോദ്യമാണ്, അതിന്റെ മുമ്പിലുള്ളതായ വെല്ലുവിളികളാണ്, തോന്നിവാസങ്ങളാണ്, വിസ്താരമായ ഒരു മുസ്ലിം പേര് നടക്കാൻ പാടില്ല ഇല്ലാത്തതായ തത്വങ്ങളാണ്. അത് പാട്ടുകാരെ പാടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് പാട്ട് കൊടുത്തിട്ട് വാങ്ങിയാൽ നമുക്കൊന്നും പാടിക്കൂടാൻ ആരും തെറ്റിദ്ധരിക്കരുത്. പാടാനുള്ളതായ പാട്ടുകാരൻ ഏതെങ്കിലും തോന്നിയാത്ത തോന്നിയാത്തയുടെ വീട്ടിൽ പാടിക്കോട്ടെ. നിയന്ത്രണം കാശ് കൊടുത്ത് വാങ്ങുന്നത് നരകത്തിലേക്ക് മുന്നേ എത്തിച്ചേർക്കുന്നതായ സാധനം അത് നിയന്ത്രണം കേൾക്കുന്നത്. അതിൽ പറയുന്നത് അള്ളാഹിനോടുള്ള മത്സരമാണെങ്കിലും നല്ലതിലാണെങ്കിലും ഈ അത് ഒത്തിരി കേട്ടിരിക്കുന്നു. നിങ്ങൾക്കെല്ലാം പരിചയമുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ജനങ്ങൾ കണ്ടെത്തി ായിരുന്നുതാണല്ലോ പ്രകാശത്തിൽ നോക്കിയെങ്കിൽ ദൈവം തന്നെ അത്ഭുതപ്പെട്ടുപോകുന്നത് ആരാണ് ചുറ്റിച്ചത് എന്ന് അല്ല അത്ഭുതപ്പെട്ടുപോകുമല്ലോ. അവന്റെ കാമുകി അല്ല ആകാശം നോക്കിയാൽ എവിടെയാ ഇത് പാടിയവന്ന്, ഇത് ഈ ദേശത്ത് വാങ്ങിയവന്നെ, ഇത് കേൾപ്പിച്ചവന്നെ, ഇത് കേട്ടവന്നെ, ഇങ്ങനെയുള്ള ഫിലിമ് കണ്ടവന്നെ, എങ്ങനെയാണ് അള്ളാഹുവിനെ ചൊല്ലാൻ പറ്റുക, എങ്ങനെയാണ് അള്ളാഹുവിന് വിശ്വാസം ഉണ്ടാവുക. ഇതൊരു ചെറിയ ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഞാനും സാമൂഹ്യമായി ഇരിക്കുന്ന വേളയിൽ അജ്രായിൽ വന്നാൽ കൂടെ എന്ന് പറയും. അജ്രായിൽ എന്നുള്ള വേട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ആ പദ്യത്തിൽ അജ്രായിൽ ഉള്ളതുകൊണ്ടാണ്. എന്നല്ലാതെ മലക്കുൽ മോത്തി എന്നാണ് ഹദീസിലുള്ളത്. അജ്രായിൽ വന്നാൽ ഞാൻ കൂടെ എന്നിട്ട് ഓടിപ്പിക്കുമെന്നതും ഇതേ റാബിയെ കേട്ട ആൾക്കാർ പാടിയതായ പാട്ടിൽ കേൾക്കാം. അങ്ങനെയുള്ളതായ പാട്ടുകളും മ്യൂസിക്കുകളും എല്ലാം പാടുന്ന ഒരു വിഭാഗമുണ്ടല്ലോ. വിനോദാവാസത്തിൽ കൂടി കളികളിലൂടെ ഈ ജീവിതത്തെ കാര്യത്തിന്റെ ജീവിതത്തെ കളിയാക്കി മാറ്റിയ വിഭാഗമുണ്ടല്ലോ. അവർ നരകത്തിൽ പോകുമ്പോൾ ആരാണ് പതാക പിടിച്ചിട്ട് മുമ്പിലുണ്ടാവുക എന്ന റസൂലുള്ളാഹി പറയുന്നത് പൈസായിരിക്കുമെന്നാണ്. എന്തുകൊണ്ട് അവനാണ് പാനപിച്ച് നന്ദി എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് അക്കീന്റെ പാട്ട് പാടിയിട്ട് ഇവിടെ അറബിയിൽ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ളതായ വിവാദത്തിൽ നിന്ന് നമ്മയും സന്താനങ്ങളെയും നശിപ്പിക്കുമാറാകട്ടെ. പക്ഷേ ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുവെ പാട്ടിനെയോ പദ്യത്തെയോ നിഷേധിച്ചതല്ല. പദ്യവും പാട്ടും ഇസ്ലാമീകരിക്കാൻ പറ്റുന്നതാണ്. പാട്ടും പദ്യവും ഇസ്ലാമീകരിക്കാം. ഇസ്ലാമീകരിക്കപ്പെട്ടതായ പാട്ടുകളുടെയും പദ്യങ്ങളുടെയും ഉടമ ഇന്ത്യയിലുള്ളതായ വ്യക്തിയെ തന്നെ ഞാൻ പറഞ്ഞതുകൊണ്ട് ഇന്ത്യയിൽ തന്നെ നല്ല പാട്ട് പാടിയവരുമുണ്ട്. ഇന്ത്യക്കാരൻ പാടിയതാണ് കേട്ടോ, പക്ഷേ പാടിയത് അറബിയിലല്ല, ഉറുദുവില. لن تنسي سرقيا ولا سهراؤها سجداتنا والأمر تسلت نارا كنا نرى الأطنام من ذهب فنهدمها ونهدم فوقها الكفارا إذا نمر ناسي തന്റെ കവിയായി അറിയപ്പെടുന്നതായ മുഹമ്മദ് ഇഖ്ബാൽ കാര്യതായ ഉർദു പാട്ടിന്റെ പരിഭാഷയാണ്. എന്താണ് അതിന്റെ അർത്ഥം? അദ്ദേഹം ഇസ്ലാമിനെ കുറച്ചൊക്കെ മനസ്സിലാക്കിയതിന്റെ ശേഷം പാടിയതായിരിക്കാം. അപ്പോൾ ഇസ്ലാമീകരിക്കപ്പെട്ട പാട്ടാണെങ്കിൽ എന്തില്ല, ഇസ്ലാം അത് വിരോധിക്കുന്നില്ല, ഇസ്ലാം അത് നിഷേധിക്കുന്നില്ല. പക്ഷേ ഇസ്ലാം അംഗീകരിച്ചതായ പാട്ടാണെങ്കിലും അതിന് മ്യൂസിക്കും ഉണ്ടാവരുത്, ഹാർമോണിയം ഉണ്ടാവരുത് എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ അടിയിടിയും മണ്ഡലം ഗന്ധളം ഉണ്ടാവരുത്, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാത്ത രൂപത്തിൽ പാടിയാൽ ഇസ്ലാം എതിർക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? സുന്നാജിബാലം ബിഹാരി വിഹാര. നാം പർവ്വതങ്ങളിൽ പർവ്വതമായിരുന്നു, അങ്ങനെ പറഞ്ഞാൽ പോരാ, ഇനി നാം ആവേണ്ടതുണ്ട്. നാം പർവ്വതങ്ങളിൽ പർവ്വതമായിരുന്നു, നാം കടലിൽ നടത്തത് ചലിക്കുന്നതായ തിരമാലകളെ പോലെ ജനങ്ങളുടെ മുമ്പിൽ നാം ഒലിച്ചുകൊണ്ട് ജനങ്ങൾക്ക് തന്മാർഗം നൽകിയതായ ഒരു ശക്തിയായിരുന്നു ആര്, മുസ്ലിങ്ങൾ. എത്രത്തോളം നമ്മുടെ ഈ തിരമാലകൾ ലോകത്തിലെ എല്ലാ നാനാ തലങ്ങളിലേക്കും എത്തിയിരുന്നു. ആഫ്രിക്കയോട് ഒലിച്ചു നോക്കുക, ചൈനയോട് ചൊലിച്ചു നോക്കുക, യൂറോപ്പിനോട് ചൊലിച്ചു നോക്കുക, ചൈനയോട് ചൊലിച്ചു നോക്കുക, ലോകത്തിലുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളും ചൊലിച്ചു നോക്കുക. നമ്മുടെ തിരമാലകളും നമ്മുടെ മുദ്രാവാക്യങ്ങളും അവിടെ എത്തിയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ അവരെല്ലാം പറയുന്നതാണ് എത്തിയിട്ടുണ്ട് എന്നത്. ഇസ്രിയത്തിയ അതായത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് പരിശോധിച്ച് നോക്കിയാൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും മുസ്ലിങ്ങളെ കൊല്ലെടുക്കപ്പെടുന്നതായ കാലഘട്ടങ്ങളിൽ വരേക്കും, ജീവിതം ഉൾച്ചെറിയപ്പെടുന്ന കാലഘട്ടങ്ങളിൽ വരേക്കും അതിനെയെല്ലാം ഭേദിച്ചു കടന്നുകൊണ്ട് നമ്മുടെ മുസ്ലിങ്ങൾ ആഫ്രിക്കയിൽ സുചൂചിച്ചിട്ടുണ്ട്, സ്പെയിനിൽ സുചൂചിച്ചിട്ടുണ്ട്, സ്പെയിൻ ബാങ്ക് വിളിച്ചിട്ടുണ്ട്, അമേരിക്ക യൂറോപ്പിൽ ബാങ്ക് വിളിച്ചിട്ടുണ്ട്, റഷ്യയിൽ ബാങ്ക് വിളിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ നാട്ടുകാരൻ പാടിയതായിരുന്നു. എത്രത്തോളം നമ്മുടെ നാട്ടുകാരൻ തുടരുന്നു അദ്ദേഹത്തിന്റെ പാട്ടിൽ കാലഘട്ടത്തിൽ ഇന്ത്യയൊക്കെ ഇടയ്ക്കുന്ന വേളയിൽ നാം ഇവിടെ നിന്ന് നമ്മുടെ നേതാക്കൾ നാം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന എന്താണ്? ഇവിടെ നമ്മുടെ നേതാക്കൾ നബിയെ ഒക്കെ ചിന്തി കീഴടക്കി, പാകിസ്ഥാൻ കീഴടക്കി, എന്നിട്ട് വടക്കേന്ത്യ കീഴടക്കിയ കാലഘട്ടത്തിലേക്ക് സൂചനയാണ്. നാം ഒരു കാലഘട്ടത്തിൽ മുസ്ലിം രാഷ്ട്രങ്ങളെ മുസ്ലിം രാഷ്ട്രങ്ങളാക്കിയിട്ട് ആ മുസ്ലിം രാഷ്ട്രത്തെ കീഴടക്കാൻ പോയ കാലഘട്ടത്തിൽ നെഹ്ദിമുല്ലാസന ബിംബങ്ങളെ തകർത്തിയിരുന്നു. എന്നിട്ടോ ബിംബങ്ങളെ തകർത്തതിനു ശേഷം ആ ബിംബങ്ങൾ സ്വർണം കൊണ്ടുണ്ടാക്കിയ ബിംബമാണെങ്കിലും ആ സ്വർണത്തോട് നമുക്ക് സ്നേഹമുണ്ടായിരുന്നില്ല. വെള്ളിയിൽ ഉണ്ടാക്കപ്പെട്ട ബിംബമാണെങ്കിൽ വെള്ളിയോട് നമുക്ക് സ്നേഹം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ബിംബത്തെ തകർക്കുമ്പോൾ അത് എതിർക്കാൻ വേണ്ടി വന്നാൽ അത് എതിർക്കാൻ വേണ്ടി വരുന്നതായ കാഫിരിനെയും ബിംബത്തോട് കൂടി തകർക്കാറുണ്ടായിരുന്നു. ആദ്യം ബിംബത്തെ തകർക്കും, എന്നിട്ട് തത്വ നിഷേധികളെ ബിംബത്തിന്റെ മീത് അവരുടെ തലയോലുകളെ നാം പകർത്തി കൊടുക്കും. അങ്ങനെ ചെയ്തവരാണ് നാം എന്ന് കണ്ട് മുഹമ്മദ് ഇഖ്ബാലും കരുതുന്നപ്പോൾ നാം പാട്ടുകാരൻ മുഴുവനും എതിർത്തതല്ല, നിഷേധിച്ചതല്ല. പിന്നെയോ പാട്ട് പാടേണ്ടതുപോലെ അർത്ഥം ഉൾക്കൊള്ളുന്ന ജനങ്ങൾക്ക് ഉപകരിക്കുന്ന പാട്ട് പാടുന്ന ഇസ്ലാമം ചെയ്യുന്നില്ല, വിരോധിക്കുന്നില്ല, വിരോധിക്കുന്നില്ല, നിഷേധിക്കുന്നില്ല. അതുപോലെ തന്നെ ഉമയ്യത്തുബ്നു അബിത്തൽഹ എന്ന് പറയുന്ന വ്യക്തി നബിയെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന് മുമ്പായിട്ട് ഇവിടെ മക്കയിലും അതിന്റെ പരിസരത്തിലും ജീവിച്ചതായ ബുദ്ധിജീവികളിലും തൗഹീദ് കണ്ട വ്യക്തികളിലും പെട്ടാളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ കേൾക്കാൻ പറ്റില്ല. സഹീദ് പറ്റില്ല. എന്താണ് റസൂൽ വരുന്നത് മുപ്പരുണ്ട്, റസൂൽ വരുമ്പോ മുപ്പര് ജീവിച്ചിട്ടുണ്ട്, മുമ്പ് എടുക്കേണ്ട തൗഹീദ് മുപ്പരെന്തെയില്ല, കണ്ടിന്യൂ ആയിട്ട് തുടർച്ചയായിട്ട് കൊണ്ടുവന്നില്ല. അത് നിങ്ങൾ അതിന്റെ വിശദീകരണം കേൾക്കാൻ പോവുകയാണ്. ആരാണ് നോക്കാൻ? അബൂ സുഫിയാനും അബൂ സുഫിയാനെ കരുതേണ്ടത് മുസ്ലിം ആയാളാണ്. പിന്നെ സല്ലല്ലാഹു തആലാ അബൂ സുഫിയാൻ കാഫറായിരുന്ന കാലഘട്ടത്തിൽ നബിയെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബുവത്ത് ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പായി